മജ്ലിസുൽ ഇൽമ് വളരെയധികം പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാണ്. ഇൽമിൽ ഏറ്റവും പ്രാധാന്യമുള്ള ശ്രേഷ്ഠതയുള്ള വിഷയമാണ് മസാഇലുൽ അഖീദ, അഖീദ വിഷയങ്ങൾ. അഖീദ വിഷയങ്ങൾ പഠിക്കുവാൻ വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇൽമിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് നാം പല ക്ലാസുകളിലും പല വേദികളിലൊന്നും കേട്ടതാണ്, വായിച്ചതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇൽമുൽ അഖീദ. കാരണം ഒരു മനുഷ്യൻ മുസ്ലിമാകുന്നത് വിശ്വാസം കൊണ്ടാണ്. വിശ്വാസത്തിലൂടെയാണ് ഒരാൾ മുസ്ലിമാകുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്തതിന്റെ പേരിലോ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിലോ അല്ല. യാതൊരു വിശ്വാസവും ഇല്ലാതെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്ത് ചൊല്ലിയാൽ പോലും അത് പരിഗണിക്കപ്പെടുന്നതല്ലോ. അപ്പോൾ വിശ്വാസം ശരിപ്പെടുത്തുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ ആദ്യത്തെ ദൗത്യം, ഒരു മനുഷ്യന്റെ ആദ്യത്തെ ദൗത്യം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് നിയോഗിക്കുന്നതിന് മുമ്പ് പറഞ്ഞത്, ഇന്നക തഖ്ദുമു അലാ ഖൗമിൻ അഹ്ലി കിതാബ് ഫലിയകുൻ ഔവല മാ തദ്ഊഹും ഇലൈഹി ഇബാദത്തുല്ലാഹ് ഇലാ അൻ യുവഹ്ഹിദുല്ലാഹ്. വേദക്കാരായ ഒരു ജനവിഭാഗത്തിലേക്കാണ് താങ്കൾ എത്താൻ പോകുന്നത്. അതുകൊണ്ട് താങ്കൾ ആദ്യം അവരെ ക്ഷണിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ്. വേറൊരു റിവായത്തിൽ ഇലാ അൻ യുവഹ്ഹിദുല്ലാഹ്, അള്ളാഹുവിനെ ഏകനാക്കുക എന്ന തൗഹീദിലേക്കാണ് താങ്കൾ ആദ്യം ക്ഷണിക്കേണ്ടത്. അതുകൊണ്ടാണ് അഖീദയാണ് ഒരു മുസ്ലിം ആദ്യം മെച്ചപ്പെടുത്താൻ പഠിച്ചെടുക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒരു മുസ്ലിം നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടത് ഇൽമു തൗഹീദാണ്. ഈ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങൾ നാം അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കണം. പലപ്പോഴും നമ്മുടെ നാട്ടിലെ സാഹചര്യം കാരണം ഒരു ഇനത്തിന് മാത്രമാണ് നാം പ്രാധാന്യം കൊടുക്കാറുള്ളത്. തൗഹീദിന്റെ മൂന്ന് ഇനങ്ങൾ, ഒന്ന് തൗഹീദുർ റുബൂബിയ, രണ്ട് തൗഹീദുൽ ഉലൂഹിയ, മൂന്ന് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. തൗഹീദുർ റുബൂബിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ റബ്ബ് എന്ന നിലക്ക്, ഖാലിഖ് എന്ന നിലക്ക്, മുദബ്ബിർ എന്ന നിലക്ക് ഏകനാക്കുക. നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു തരിക. അതായത് അള്ളാഹു മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ റബ്ബ്, അള്ളാഹു മാത്രമാണ് ഖാലിഖ്, അള്ളാഹു മാത്രമാണ് മുദബ്ബിർ. റബ്ബ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ അർത്ഥം വെക്കും നാഥൻ. ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്, മുദബ്ബിർ നിയന്താവ്. അപ്പൊ ഈ പ്രപഞ്ച നിയന്ത്രണം വല്ല സൃഷ്ടികളുടെയും കൈവശമാണ്, മുഹിദ്ദീൻ ഷെയ്ഖിന്റെ കൈവശമാണ് എന്ന് പല പിടച്ച സൂഫികളും വാദിക്കുമ്പോൾ അത് ഏത് തൗഹീദിനെയാണ് ക്ഷതം വരുത്തുന്നത്? തൗഹീദുർ റുബൂബിയ. തൗഹീദുർ റുബൂബിയയാണ് അവിടെ വീഴ്ച വന്നത്. തദ്ബീറുൽ ആലം, ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം എന്നത് ഖാലിഖായ അള്ളാഹുവിന്റെ മാത്രം സവിശേഷതയാണ്. അത് വല്ല സൃഷ്ടികൾക്കും ഉണ്ടെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് കുഫ്രാണ്. അത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഫുഖഹാക്കൾ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 800 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഇമാം ഖറാഫി തങ്ങളുടെ അൽ ഫുറൂഖ് എന്ന ഗ്രന്ഥത്തിൽ ഈ പിടച്ച സൂഫികളുടെ ചില വിശ്വാസങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ തദ്ബീറുൽ ആലം, ഈ പ്രപഞ്ച നിയന്ത്രണം ഒരു വലിയ വിലായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു വസ്തുവിനോട് നീ ആയിത്തീരണം, കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അത് ആയിത്തീരും എന്ന മർത്തബയിലേക്ക് വരെ എത്തും വലിയ എന്ന വിശ്വാസം പിഴച്ച സൂഫികൾക്കുണ്ട്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആ പിഴച്ച വിശ്വാസം സൂഫി ഗ്രന്ഥങ്ങളിലും സൂഫി കവിതകളിലും വന്നിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എത്രയോ മുമ്പ് ഇമാമിങ്ങൾ പണ്ഡിതന്മാർ അതിന്റെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളിപ്പോ നാട്ടിലാണെങ്കിലും പല അറബ് നാടുകളിൽ മുസ്ലിം നാടുകളിലൊക്കെ ഇസ്തിഗാഥ പോലെയുള്ള ശിർക്കിയായ ചെയ്തികൾ നമ്മൾ കാണുമ്പോൾ അതിന്റെ പിന്നാലെ പിന്നിൽ അപകടകരമായ വിശ്വാസങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അതിലൊന്നാണിത്. എന്തുകൊണ്ടാണ് ഔലിയാക്കളോട്, മരിച്ചുപോയ മഹത്തുക്കളോട്, പ്രവാചകന്മാരോട് ഇസ്തിഗാഥ ചെയ്യുന്നത്? കാരണം ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം അള്ളാഹു ഔലിയാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു കാര്യത്തോട് കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂൻ, ആയിത്തീരും. എന്തും നമുക്ക് അവരോട് ചോദിക്കാം. അപ്പൊ സൃഷ്ടികൾക്ക് സാധിക്കുന്നത് സാധിക്കാത്തതെന്ന വിഷയം പിടച്ച സൂഫികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് വാസ്തവമാണ്. അപ്പോ ഈ മൂന്ന് ഇനങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്, ഒരു ഇനമാണ് ഇപ്പോൾ പറഞ്ഞത് തൗഹീദുർ റുബൂബിയ. തൗഹീദുർ റുബൂബിയന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് പറഞ്ഞത്. അള്ളാഹു മാത്രമാണ് റബ്ബ്, അള്ളാഹു മാത്രമാണ് ഖാലിഖ്, അള്ളാഹു മാത്രമാണ് മുദബ്ബിർ. മക്ക മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യമായി ദാവത്ത് നടത്തിയ ജനവിഭാഗമാണ് മക്ക മുശ്രിക്കുകൾ, കുഫ്ഫാറു ഖുറൈശ്. അവർക്ക് പോലും അള്ളാഹു മാത്രമാണ് ഖാലിഖ് റാസിഖ്, അള്ളാഹു മാത്രമാണ് ഖാലിഖ്, അള്ളാഹു മാത്രമാണ് മുദബ്ബിർ, അള്ളാഹു മാത്രമാണ് റാസിഖ്, റബ്ബ് എന്ന വിശ്വാസം ഉണ്ടായിരുന്നു. وَمَا يُؤْمِنُ أَكْثَرُهُمْ بِاللَّهِ إِلَّا وَهُمْ مُشْرِكُونَ الله سبحانه وتعالى പറഞ്ഞ ഒരു ആയത്താണ്. وَمَا يُؤْمِنُ أَكْثَرُهُمْ بِاللَّهِ അവരിൽ അധിക പേരും വിശ്വസിച്ചിട്ടില്ല, إِلَّا وَهُمْ مُشْرِكُونَ അവർ ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ ശിർക്ക് കലർന്നുള്ള വിശ്വാസം. എന്തായിരുന്നു വിശ്വാസം? അള്ളാഹു മാത്രമാണ് റബ്ബ്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്. ആകാശവും ഭൂമിയൊക്കെ അവരോട് ചോദിക്കുകയാണ് ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ്. വിഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ ആരാധ്യന്മാരാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്നൊരു വിശ്വാസം അവർക്കില്ലായിരുന്നു. എന്നാൽ ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവർ മുശ്രിക്കീങ്ങൾ, ബഹുദൈവ വിശ്വാസികളായിട്ടല്ലാതെ അവരധിക പേരും വിശ്വസിച്ചിട്ടില്ല. വിശ്വാസമുണ്ടായിരുന്നു, പക്ഷേ ഇബാദത്തിൽ അവർക്ക് ശിർക്കുണ്ടായിരുന്നു. ഇപ്പൊ തൗഹീദുൽ ഉലൂഹിയയിലാണ് കാര്യമായ മക്ക മുശ്രിക്കീങ്ങൾക്ക് വീഴ്ചകൾ ഉണ്ടായിരുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്, ശിർക്ക് സംഭവിച്ചത്. തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കുക. അതായത് നമ്മുടെ കർമ്മങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക, അതാണ് തൗഹീദുൽ ഉലൂഹിയ. അങ്ങനെയാണ് അൽ ഇലാഹ് എന്ന പദം വന്നത്. പണ്ഡിതന്മാർ പറയുന്നു അള്ളാഹ് എന്ന അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമമാണെന്ന് വരെ പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് അള്ളാഹു എന്ന നാമമാണ്. ഈ നാമത്തിന്റെ ഉത്ഭവം നോക്കുകയാണെങ്കിൽ അൽ ഇലാഹാണ്. അൽ ഇലാഹ് എന്ന പദത്തിലെ ഹംസ നഷ്ടപ്പെട്ടു, അങ്ങനെ ലാമു സുക്കൂണുള്ള ലാമും ശേഷമുള്ള ഫത്ഹുള്ള ലാമും പരസ്പരം കൂട്ടിമുട്ടി. അങ്ങനെ ആദ്യത്തെ ലാമിൽ രണ്ടാമത്തെ ലാമിൽ ലയിച്ച് അത് മുദ്ഗമായി മാറി. അങ്ങനെ അല്ലാ എന്ന ഷദ്ദുള്ള ലാമായി മാറി. അങ്ങനെ ആ പദത്തിന് ആദരവ് നൽകാൻ വേണ്ടി അതിന് തഫ്ഹീം ചെയ്തു, തഗ്ലീദ് കൊടുത്തു. അങ്ങനെയാണ് അല്ലാഹ് എന്ന ഉച്ചാരണം വന്നത്. അത് ലഫ്ദുൽ ജലാലക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഈ പദത്തിന് മുമ്പ്, ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ അറബികൾക്ക് പരിചയമുള്ള പദമാണ്. അവര് അവരുടെ വിഗ്രഹങ്ങൾക്ക്, വിഗ്രഹങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹ് എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. മൂന്നാമത്തെ ഇനമാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അതായത് അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണവിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കുക. അള്ളാഹുവിന്റെ നാമങ്ങളും ഗുണങ്ങളും അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് സൃഷ്ടികൾക്ക് ഒരിക്കലും വകവച്ചു കൊടുക്കാൻ പാടില്ല. മാത്രമല്ല അള്ളാഹുവിന്റെ അസ്മാഉകൾ, സിഫാത്തുകൾ പഠിക്കുക, അതിനർത്ഥം ഉൾക്കൊള്ളുക, അതനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും കൊണ്ട് പ്രാർത്ഥിക്കുക. അതെല്ലാം അതിന്റെ ഭാഗമാണ്. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്, ഏത് രീതിയിലാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അപ്രകാരം നാം വിശ്വസിക്കുക, നാം സ്ഥിരപ്പെടുത്തുക. അതാണ് ഇസ്ബാതു മാ അസ്ബതഹു അല്ലാഹു വറസൂലുഹു വനഫ്യു മാ നഫല്ലാഹു വറസൂലുഹു. അല്ലാഹും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെടുത്തിയത് എന്താണോ നാം സ്ഥിരപ്പെടുത്തുക. കാരണം അള്ളാഹിനെ കുറിച്ച് ഏറ്റവും അറിയുന്നവൻ ആരാണ്? അള്ളാഹു തന്നെയാണ്. സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചതും അറിഞ്ഞതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. ഇന്നി അത്ഖാകും വ അഅ്ലമുകും ബില്ലാ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞവൻ. മാത്രമല്ല സ്വേച്ഛാനുസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. അള്ളാഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, ഗുണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ഇജ്തിഹാദ് അല്ലല്ലോ, മറിച്ച് വഹ്യു യൂഹ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയ വഹ്യാണ്. അപ്പോൾ ഈ വഹ്യിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ നമുക്ക് അള്ളാഹുവിന്റെ ഗുണങ്ങളും നാമങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ, നമ്മുടെ വക നിർമ്മിച്ചുണ്ടാക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് സ്വീകരിച്ച നിലപാട്. ഇസ്ബാതു മാ അസ്ബതഹുല്ലാഹ്, അല്ലാഹും റസൂലും എന്താണോ നിഷേധിച്ചത്, അല്ലാഹുവിന്റെ ഹക്കിൽ ഇല്ല എന്ന് പറഞ്ഞത്, അത് നാം നിഷേധിക്കണം, നാം അപ്രകാരം വിശ്വസിക്കണം. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അല്ലാഹുവിനെ പോലെ ആരുമില്ല, എന്നാൽ അവൻ എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അപ്പം അല്ലാഹുവിനെ കുറിച്ച് നഫിയുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് യോജിക്കാത്ത ഗുണങ്ങൾ, വിശേഷണങ്ങൾ അത് നിഷേധിച്ചു കളയുക. അള്ളാഹും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെടുത്തിയ നാമങ്ങളും ഗുണങ്ങളും സ്ഥിരപ്പെടുത്തുക. വഹുവ സമീഉൽ ബസീർ, അതിനാണ് നഫിയും ഇസ്ബാത്ത് എന്ന് പറയുക. ഇതുപോലെ നമ്മുടെ തൗഹീദിന്റെ വാക്യത്തിൽ എന്തുണ്ട്? ഇസ്ബാത്തും നഫിയുമുണ്ട്. ലാ ഇലാഹ, ഒരു ഇലാഹും ആരാധ്യനും ഇല്ല. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസം പൂർണ്ണമാകും. പണ്ഡിതന്മാർ പറയുന്നു കലിമത്തു തൗഹീദിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്, റുക്നുകളാണ് നഫിയും ഇസ്ബാത്തും. ഇത് രണ്ടും കൂടിയാലേ നമുക്ക് തൗഹീദ് ക്ലിയർ ആവുള്ളൂ. ഈ വിഷയത്തിൽ അസ്മാഉ സിഫാത്തിന്റെ ഈ അടിസ്ഥാന തത്വത്തിൽ അല്ലാഹും റസൂലും സ്ഥിരപ്പെടുത്തിയ ഗുണങ്ങൾ നാം സ്ഥിരപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ ധാരാളം മുസ്ലിമീങ്ങൾ വഴിപിടച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ
ഇസ്ലാമിക ചരിത്രത്തിന് തുടക്കത്തിൽ തന്നെ പല പല ആൾക്കാരും പല കക്ഷികളായി മാറി. അതായത് അള്ളാഹുവിന്റെ നാമങ്ങളും ഗുണങ്ങളും നാം എങ്ങനെ സ്ഥിരപ്പെടുത്തണം, നാം എങ്ങനെ പഠിക്കണം, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന വിഷയത്തിൽ പലരും പല കക്ഷികളായി മാറി, പല ഗ്രൂപ്പുകളായി മാറി. അള്ളാഹുവിനെ നാമം, അള്ളാഹുവിന്റെ ഗുണങ്ങൾ മൊത്തം നിഷേധിച്ച വിഭാഗമുണ്ട്. അൽ ജഹ്മിയ, ജഹ്മിയാക്കൾ, അൽ ജഹ്മ ബിൻ സഫ്വാൻ എന്ന പിടച്ച ഒരു വ്യക്തിയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് അൽ ജഹ്മിയ. അതേപോലെ അള്ളാഹുവിന് മിക്ക ഗുണങ്ങളും നിഷേധിച്ചു കളഞ്ഞ വിഭാഗമാണ് അൽ മുഅ്തസില. അഹ്ലുസുന്നത്തിലേക്ക് ഏറ്റവും അടുത്ത, എന്നാൽ പല ഗുണങ്ങളും അതിന്റെ അർത്ഥങ്ങളെ വളച്ചൊടിക്കുകയും സലഫുസ് സ്വാലിഹീങ്ങളുടെ അഖീദയ്ക്ക് വിരുദ്ധമായി ധാരാളം അഭിപ്രായങ്ങൾ പറഞ്ഞ വിഭാഗമാണ് അശ്അരികൾ. അങ്ങനെ പല ഗ്രൂപ്പുകളും വേറെയുമുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം അശ്അരി അഖീദയും സലഫുസ് സ്വാലിഹീങ്ങളുടെ അഖീദയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ്. നാം സ്വീകരിക്കേണ്ട നിലപാടുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് അശ്അരി വിഭാഗത്തെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു? അതിന്റെ കാരണം നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിലെ സാഹചര്യം പറഞ്ഞു. നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ മുസ്ലിങ്ങളിൽ ബഹുഭൂരിഭാഗവും അശ്അരി അഖീദക്കാരാണ്. അപ്പോൾ നമ്മൾ തൗഹീദുൽ ഉലൂഹിയയുടെ മേഖലയിൽ, സുന്നത്ത് ബിദഅത്തിന്റെ മേഖലയിൽ നല്ല ദഅ്‌വാ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ പല പ്രവർത്തകർക്കും ഈ അശ്അരി വിഷയങ്ങളിൽ വേണ്ടത്ര പഠനങ്ങളും അതേപോലെ ദഅ്‌വാ വർക്കുകളും വർക്ക്ഷോപ്പുകളും നടക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതായത് പലപ്പോഴും ഒരു വിഷയം ചർച്ച വിഷയമാകുമ്പോഴാണ് നമ്മൾ ഒരു സമീപനം എടുക്കുന്നത്. എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ സൂഫികൾ, അവര് തസവൂഫിന്റെ ആൾക്കാരാണ്. ഇസ്തിഗാസ, തവസ്സുൽ പോലെയുള്ള ഖബർ അനാചാരങ്ങളുടെ വ്യക്തികളാണ്. അതോടൊപ്പം തന്നെ അവരുടെ വിദ്യാലയങ്ങളിലും സ്ഥാപനങ്ങളിലും അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഔദ്യോഗികമായ അവരുടെ അഖീദ അശ്അരി മാതുരീദി അഖീദയാണ്. അശ്അരി മാതുരീദി എന്ന് പറയുമ്പോൾ ഇൻഷാല്ലാ അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ചെറിയൊരു വിവരണം നൽകും. പലപ്പോഴും ഷാഫി മദ്ഹബുകാർ അശ്അരികളായിരിക്കും, ഹനഫികൾ മാതുരീദികളായിരിക്കും. അവ തമ്മിൽ ചെറിയ ചെറിയ ചില ശാഖാപരമായ വിഷയങ്ങളിൽ മാത്രമാണ് തർക്കം. അടിസ്ഥാനപരമായി അശ്അരികളും മാതുരീദികളും ഒന്നാണ്. ഇനി എന്താണ് അശ്അരികൾ, എന്താണ് അവരുടെ വിശ്വാസം, അതാണ് നാം ഇനി അറിഞ്ഞിരിക്കേണ്ടത്. അശ്അരികൾ എന്ന ഈ പേര് വരാനുള്ള കാരണം വളരെയധികം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ശക്തമായ ഭാഷയിൽ മുബ്തദിഉകളാണ്, ബിദഅത്തുകാരാണ് എന്ന് തള്ളിക്കളഞ്ഞ ഒരു വിഭാഗമാണ് അൽ മുഅ്തസില. അൽ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്കറിയാം അറിയപ്പെട്ട ഒരു താബിഈ പണ്ഡിതനാണ്. അൽ ഹസൻ ബസ്രിയുടെ ദർസിൽ ഒരു ചർച്ച വന്നു. അത് ആ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ്, ചർച്ചയായിരുന്നു. ഇത് അഹ്ലു സുന്നത്തും അല്ലാത്തവും തമ്മിൽ വേർതിരിഞ്ഞ ഒരു വിഷയം. എന്താണത്? മുർത്തക്കിബുൽ കബീറ, വൻദോഷം ചെയ്ത ഒരു മുസ്ലിം, അയാൾ മുസ്ലിമാണോ അല്ല ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോയോ എന്നൊരു വിഷയം. ഖവാരിജുടെ വിശ്വാസം എന്താണ്? വൻദോഷം ചെയ്തോ അവൻ എന്തായി മാറി? കാഫിറായി. ഈ കാഫിറായി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ അപകടം അറിയല്ലോ. പിന്നെ കാഫിറിന്റെ നിയമങ്ങളാണ് അവനക്ക്, മുർത്തദിന്റെ നിയമങ്ങളാണ് അവനെ പിടികൂടുന്നത്. മുർത്തദിന്റെ നിയമങ്ങൾ അവന് ബാധകമാണ്. അങ്ങനെയാണ് ഈ ഖവാരിജികളുടെ ശല്യം ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാപിയാണ്, പാപങ്ങൾ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അയാൾ കാഫിറായി, മുർത്തദ്ദായി, അയാളുടെ രക്തം ഹലാലാണ്. ഇതാണ് ഖവാരിജികളുടെ അപകടം. അപ്പം തന്റെ സഹോദരനായ മുസ്ലിമിനെ വധിക്കാനുള്ള ഒരു എളുപ്പമാർഗം. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാമിന് തേങ്ങി പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. അതായത് ആശയപരമായിട്ട് ഖവാരിജികളെക്കാളും അപകടം പിടിച്ച വിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും അപകടം ഖവാരിജികളുടെ അപകടമാണ്. അതായത് കഅബയേക്കാൾ പരിശുദ്ധമാണ് ഒരു മുസ്ലിമിന്റെ രക്തം എന്ന് പഠിപ്പിക്കുന്ന ദീനുൽ ഇസ്ലാം, മുസ്ലിമിന്റെ രക്തത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത വിഭാഗമാണ് ഖവാരിജ്. അങ്ങനെ ആ സാഹചര്യത്തിൽ ചർച്ച നടക്കുകയാണ് ഇമാം അൽ ഹസൻ ബസ്രിയുടെ സദസ്സിൽ. അപ്പോൾ ഈ ചോദ്യം വന്നപ്പോൾ, വൻദോഷമായ ചെയ്ത ഈ പാപി എന്താണ് അയാളുടെ വിധി? അപ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യനായ വാസിബ്നു അത്താർ എടുത്തു ചാടി പറഞ്ഞു, ഫീ മൻസിലത്തിൻ ബൈനൽ മൻസിലത്തൈൻ, അയാള് കാഫിറുമല്ല മുസ്ലിമുമല്ല, പരലോകത്ത് കാഫിറാണ്, ഖാലിദൻ മുഖല്ലദൻ ഫിന്ന, അതായത് നരകത്തിൽ കലാകാലവും കഴിയേണ്ടി വരുന്ന കാഫിറായി മാറും പരലോകത്ത്. ദുനിയാവിലോ, അതായത് കാഫിറിന്റെ നിയമങ്ങൾ മുർത്തദ്ദാവൂല, മുർത്തദിന്റെ നിയമങ്ങളൊന്നും അയാൾക്ക് ബാധകമല്ല എന്ന നിലക്ക് അയാൾ ഫീ മൻസില ബൈനൽ മൻസിലത്തിൻ, രണ്ടിന്റെയും ഇടയിലാണ്. അത് അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദക്ക് വിരുദ്ധമാണ്. അൽ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ ഇമാമാണ്. അഹ്ലുൽ സുന്നത്തിന്റെ വിശ്വാസം എന്താണ്? അയാളെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല, പക്ഷേ മുസ്ലിമാണ്, മുഅ്മിനാണ്. അതായത് മുഅ്മിനുൻ ബി ഈമാനിഹി, അയാളുടെ ഈമാനിന് അനുസരിച്ച് അയാൾ മുഅ്മിനാണ്. പക്ഷേ അയാൾ കബീറത്ത് വൻദോഷം ചെയ്തതുകൊണ്ട് തന്നെ അയാൾ ഫാസിഖാണ് എന്നാണ്. പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അയാളുടെ ആ ദോഷം, ആ പാപം, പാപത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളെ ശിക്ഷിക്കും. എന്നാൽ മുഅഹിദായ ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അയാൾ നരകത്തിൽ മുഖല്ലദാവുകയില്ല. അയാളുടെ ശിക്ഷാ അളവ് കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കും. ഇതാണ് അഹ്ലു സുന്നത്തിന്റെ അഖീദ. അപ്പോ അൽ മുഅ്തസില എന്ന പേര് വരാനുള്ള കാരണം, ആ സംഭവത്തിന് ശേഷം അൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ സദസ്സിൽ നിന്ന് ഇയാൾ വിട്ടുപിരിഞ്ഞു, പിന്തിരിഞ്ഞു പോയി. പിന്തിരിഞ്ഞ കക്ഷി എന്നാണ് അൽ മുഅ്തസില എന്ന വാക്കിന്റെ അർത്ഥം. അപ്പം അൽ ഹസനുൽ ബസ്രിയുടെ മജ്ലിസിൽ നിന്ന് ആര് പിന്തിരിഞ്ഞു പോയി? വാസിൽ ഇബ്നു അത്താ എന്ന ശിഷ്യൻ പിന്തിരിഞ്ഞു പോയി. വാസിൽ ഇബ്നു അത്താന്റെ അനുയായികളാണ് അൽ മുഅ്തസില. അതിനുശേഷം അൽ മുഅ്തസില എന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവുകയും അവർക്ക് ഈ മുർത്തക്കിബുൽ കബീറ, വന്തോഷം ചെയ്ത മുസ്ലിമിന്റെ വിഷയത്തിൽ മാത്രമല്ല അഭിപ്രായ വ്യത്യാസം, പിന്നെ ധാരാളം അഖീദ വിഷയങ്ങളിൽ പിഴവുകൾ ഉണ്ടായി. കാരണം അവര് വിശ്വാസ കാര്യങ്ങൾ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഠിക്കുന്നത്, പഠനം നടത്തുന്നത്. തത്വശാസ്ത്രം എന്ന് പറഞ്ഞാല് അബ്ബാസി ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഈ അറിവിന്റെ ശാഖകൾ വികസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിലെ ഖലീഫ ഒരു വിഡ്ഢിത്തരം ചെയ്തു. എത്രയോ ഗ്രീക്ക് ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് കൊണ്ടുവന്ന് അത് തർജ്ജമ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ധാരാളം ആൾക്കാർ അത് തർജ്ജമ ചെയ്തു. അങ്ങനെ അത് പഠിക്കാൻ തുടങ്ങി. അത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തത്വശാസ്ത്രം ഒരു ലഹരിയാണ്. ഒരു അത് പഠിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ അത് ബുദ്ധിപരമായ തർക്കങ്ങളും ബുദ്ധിപരമായ തിയറികളുമാണ്. അപ്പോ അത് അതിലാകൃഷ്ടരായ ചില പണ്ഡിതന്മാര് നമ്മുടെ മുസ്ലിം പിന്നെ ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങൾ തത്വശാസ്ത്രത്തിലൂടെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതാൻ തുടങ്ങി. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തിയ വിഭാഗമാരാണ് അൽ മുഅ്തസില. അങ്ങനെയാണ് അവർ അള്ളാഹുവിനെ സ്ഥിരപ്പെട്ട പല ഗുണങ്ങളും നിഷേധിക്കാൻ തുടങ്ങി. ഇപ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ബൽ യദാഹു മബ്സൂഫതാൻ, അള്ളാഹുവിന്റെ ഇരു കൈകളും വിശാലമായ കൈകളാണ്. അഹ്ലു സുന്നയുടെ അഖീദ എന്താണ്? അള്ളാഹു ഖുർആനിൽ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടോ, നാം സ്ഥിരപ്പെടുത്തണം. അത് യഥാർത്ഥ കൈകളാണ്, അള്ളാഹുവിന്റെ സിഫത്തുകളാണ്. അതിനെ നാം വളച്ചൊടിക്കാൻ പാടില്ല. അൽ മുഅ്തസില വന്നു. അവര് പറഞ്ഞു, ഈ അഖീദയും തത്വശാസ്ത്രവും കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ള ഒരു ശാസ്ത്രം ഉണ്ടാക്കി. അതിനാണ് ഇൽമുൽ കലാം എന്ന പേര് നൽകിയത്. എന്താണ് ഇൽമുൽ കലാം? അങ്ങനെ അവരുടെ ഭാഷയിൽ നോക്കുമ്പോൾ അള്ളാഹുവിനെ ഗുണങ്ങൾ സിഫാത്തുകൾ നാം സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ കേൾവി, കാഴ്ച, കൈ എന്നൊക്കെ പറയുമ്പോൾ സൃഷ്ടികളുമായി നാം സാദൃശ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഈ പറഞ്ഞ ഗുണങ്ങൾ നാം നിഷേധിക്കണം. അള്ളാഹുവിന് എന്തില്ല? കാഴ്ചയില്ല, കേൾവിയില്ല, അള്ളാഹുവിന് കൈയില്ല. അപ്പൊ എന്തായി? ഈ പദങ്ങളുടെ അർത്ഥം വേറെയാണ്. അവിടെ കൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ഖുദ്രത്താണ്. അള്ളാഹുവിന്റെ ഖുദ്രത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിഅമത്ത്. അങ്ങനെ ബുദ്ധിപരമായ ചില ന്യായീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് സ്ഥിരപ്പെട്ട ഗുണങ്ങളും നാമങ്ങളൊക്കെ മുഅ്തസില വിഭാഗം നിഷേധിച്ചു. അവരുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ച ഒരു വ്യക്തിയാണ് ഇമാം അബുൽ ഹസൻ അൽ അശ്ആരി റഹ്മത്തുള്ളാഹി അലൈഹി. ഹിജ്റ 324 മരണപ്പെട്ടു. ഇമാം അബുൽ ഹസൻ അൽ അശ്ആരി, അദ്ദേഹം സഹാബിയായ അബു മൂസ അൽ അശ്ആരി റളിയല്ലാഹു അൻഹുവിലേക്ക്, അദ്ദേഹത്തിന്റെ കുടുംബ കുലം ആ സഹാബിയിലേക്കാണ് അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് അൽ അശ്ആരി എന്ന പേര് വരാനുള്ള കാരണം. അല്ല, ശരി, ഇത് ഗോത്രപ്പേരാണ്. അത് അവര് യമനിൽ നിന്നുള്ള ഒരു ഗോത്രമാണ്. സഹീഹുൽ ബുഖാരിയിലൂടെ അധ്യായം കാണാം. ബാബു ഖുദൂമുൽ അശ്ആരിയീന വ അഹ്ലിൽ യമൻ, അശ്ആരികളും യമനികളും അവരുടെ പിന്നെ യാത്രാസംഘം, അവരുടെ പിന്നെ വരവിന്റെ ഒരു അധ്യായം തന്നെ ഇമാം ബുഖാരി സഹീഹിൽ കുറിക്കുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആ വരവ് കണ്ടപ്പോൾ, അതാക്കും അഹ്ലുൽ യമൻ അറഖു ഖുലൂബൻ وأضعف أفئدة الفقه يمان والحكمة يمانية. അവരുടെ ആ വരവ് കണ്ടപ്പോൾ അവർ ഇസ്ലാം സ്വീകരിച്ചു. അവരുടെ ആ ലോല മനസ്സ് നബി സല്ലല്ലാഹു മനസ്സിലാക്കിയപ്പോൾ, ഇതാ നിങ്ങളുടെ മുമ്പാകെ യമനികൾ വന്നിരിക്കുന്നു, ലോല മനസ്സുള്ള, മയമുള്ള, പഠിക്കാൻ താല്പര്യമുള്ള ഒരു വിഭാഗമാണ് എന്ന നിലക്ക് പരിചയപ്പെടുത്തി. പറഞ്ഞു വരുന്നത്, ഇമാം അബുൽ ഹസൻ അശ്ആരി റഹ്മത്തുള്ളാഹി അലൈഹി 40 വയസ്സുവരെ മുഅ്തസില പണ്ഡിതന്മാരുടെ അടുക്കലാണ് പഠിച്ചത് അഖീദ. നാൽപ്പത് വയസ്സിന് ശേഷം അദ്ദേഹം മാറി ചിന്തിക്കാൻ തുടങ്ങുകയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുവാൻ തുടങ്ങി. അതിനുശേഷമാണ് സ്വന്തമായി അദ്ദേഹം ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ജനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പുറത്തേക്ക് വരികയും അങ്ങനെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ പ്രഖ്യാപിക്കുകയും ചെയ്തു. അബു അലി അൽ ജുബ്ബായി പോലെയുള്ള വലിയ വലിയ മുഅ്തസില പണ്ഡിതന്മാരുടെ ശിഷ്യനായിരുന്നു ഇമാം അബുൽ ഹസൻ അൽ അഷാരി. അതിനുശേഷം 40 വയസ്സിന് ശേഷം അദ്ദേഹം മാറി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹാന്മാരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി പഠിച്ചു. അങ്ങനെയാണ് അദ്ദേഹം പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്, മഖാലാത്തുൽ ഇസ്ലാമിയീൻ, അല്ലുമഅ. അങ്ങനെ അവസാനം അദ്ദേഹം സലഫുസ് സാലിഹീങ്ങളിലേക്ക് പൂർണ്ണമായും മടങ്ങി. സലഫുസ് സാലിഹീങ്ങളുടെ അഖീദ അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. അതാണ് യഥാർത്ഥ ഹക്കായ വിശ്വാസം എന്ന് അദ്ദേഹം പരസ്യപ്പെടുത്തി. അങ്ങനെയാണ് അൽ ഇബാന അൻ ഉസൂലിദ്ദിയാന എന്ന പുസ്തകം എഴുതുന്നത്. ഇമാം അബുൽ ഹസൻ അൽ അഷ്അരി റഹ്മത്തുള്ളാഹി അലൈഹി മുഅ്തസിലക്കാരൻ ശേദിച്ചു കളഞ്ഞ സിഫാത്തുകൾ, അഹ്ലുസുന്നത്തിൽ സ്ഥിരപ്പെടുത്തിയ സിഫാത്തുകളെല്ലാം സ്ഥിരപ്പെടുത്തി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഉൾക്കൊണ്ട അഖീദയാണ്, അദ്ദേഹം സ്ഥിരപ്പെടുത്തിയ അഖീദയാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ അഖീദ എന്ന് അദ്ദേഹം പരസ്യമായി അൽ ഇബാന എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി. ഇമാം അബുൽ ഹസൻ അൽ അഷ്അരിയിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന അഷ്അരി വിഭാഗമൊക്കെ. ഞങ്ങൾ ഇമാം അബുൽ ഹസൻ അഷ്അരിയിലേക്ക് ചേർക്കപ്പെട്ടവരാണ്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആൾക്കാരാണെന്ന് പറയുന്നത്. ഏതുപോലെ ഇമാം ഷാഫിയുടെ ആൾക്കാരാണെന്ന് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇമാം അബൂ ഹനീഫയുടെ ആൾക്കാരാണ് ഞങ്ങൾ, എന്നിട്ട് ഇസ്തിഗാസ ചെയ്യുന്നു, തവസ്സുൽ ചെയ്യുന്നു, പല അനാചാരങ്ങളും ചെയ്യുന്നു. അപ്പോൾ തെറ്റിദ്ധരിച്ചവർ എന്താ വിചാരിക്കുക, ഇവർ ചെയ്യുന്ന കാട്ടിക്കൂട്ടുന്ന ഈ വിദ്യാർത്ഥികളൊക്കെ അവരാരിലേക്കാണോ ചേർത്ത് പറയുന്നത്, ആ ഇമാമിങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെയാണ് അഖീദയുടെ വിഷയത്തിലും യാഥാർത്ഥ്യം. അതായത് ഇമാം അബുൽ ഹസൻ അഷ്അരി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഇബാന എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം സ്ഥിരപ്പെടുത്തിയ അഖീദയാണോ പിൽക്കാലങ്ങളിൽ വന്ന അഷ്അരികളാണ്, ഇമാം അബുൽ ഹസൻ അഷ്അരിയുടെ അനുയായികളാണ് ഞങ്ങൾ എന്ന് പറയുന്ന വിഭാഗം വെച്ചു പുലർത്തുന്ന വിശ്വാസം ഇമാം അബുൽ ഹസൻ അഷ്അരി കിതാബുൽ ഇബാനയിൽ രേഖപ്പെടുത്തിയതാണോ? അല്ല. ഇതുപോലെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി ഉൾക്കൊണ്ട വിശ്വാസമാണോ തൗഹീദുൽ ഉലൂഹിയയാണോ? സുന്നത്ത് ബിദഅത്ത് വിഷയങ്ങൾ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകരിച്ച നിലപാടാണോ പിൽക്കാലങ്ങളിൽ വന്ന പല ഷാഫിഈ മദ്ഹബിന്റെ ആൾക്കാരും സ്വീകരിച്ചു പോരുന്നത്? അല്ല. ഇമാം അബുൽ ഹസൻ അഷ്അരി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഇബാനയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ അഖീദയാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത്. അള്ളാഹുവിന്റെ എല്ലാ സിഫാത്തുകളും ഖുർആനിലും ഹദീസിലും വന്ന സിഫാത്തുകളൊക്കെ ഞാൻ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം സിഫാത്തുകൾ എണ്ണി പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ നോട്ടിലുള്ള ചില കാര്യങ്ങൾ, പോയിന്റുകൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. എന്താണ് സലഫി വിശ്വാസവും സലഫി അഖീദയും അഷ്അരി അഖീദയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, ചില ഉദാഹരണങ്ങളാണ് ഈ രണ്ട് പേജിൽ. ഇതൊക്കെ വിശാലമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ധാരാളം തിസീസുകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സലഫികളായ നമ്മൾ എന്തുകൊണ്ട് അഷ്അരി അഖീദ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നില്ല? ഇത് ശാഖാപരമായ വിഷയമാണോ വിഷയമല്ല? സലഫികളല്ലാത്ത പലരും അതൊക്കെ ചില ചില നിസ്സാരമായ ചില വിഷയങ്ങളിലൊരു തർക്കമാണ്, അതൊന്നും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എടുത്തിടേണ്ടതല്ല എന്ന അഭിപ്രായം ചിലർക്കുണ്ട്. യഥാർത്ഥത്തിൽ വലിയ അപകടം പിടിച്ചൊരു വിഷയമാണ്. നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാര് പലപ്പോഴും ബിദഅത്ത് കക്ഷികളോട് ശക്തമായ രീതിയിൽ പോരാടിയിരുന്ന വിഷയമാണ്. നമുക്കറിയാം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? ആരായിരുന്നു അദ്ദേഹത്തെ പീഡിപ്പിച്ചത്? മുഅ്തസില വിഭാഗം. ഏറ്റവും കൂടുതൽ വിവാദമായ ഒരു വിഷയം എന്തായിരുന്നു? ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ എന്തുകൊണ്ട് തടവിലാക്കപ്പെട്ടു? എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ മുഖ്യ വിവാദ വിഷയം? ആർക്കും അറിയാമെങ്കിൽ കൈപൊക്കാം. അള്ളാഹുവിന് എന്തായിരുന്നു, എന്താണെന്നാണ് പിന്നെ ജഹമികളുടെ വിശ്വാസം? അതെ, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഖുർആൻ എന്നാണ് ജഹ്മി മുഅ്തസിലി വിശ്വാസം. കാരണം സംസാരം എന്നത് സൃഷ്ടികളുടെ ഒരു സവിശേഷതയാണ്. അത് അള്ളാഹുവിന് ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹും സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തലായി. അപ്പോ ഈ ഖുർആനും ഖുർആന് കലാമാണ്, പക്ഷെ അള്ളാഹുവിന്റെ സൃഷ്ടിയായ കലാം. അള്ളാഹു ഒരു സംസാരത്തെ സൃഷ്ടിച്ചു, ആ സൃഷ്ടിയായ കലാം സംസാരത്തെ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കിക്കൊടുത്തു. എവിടെയാണ് ഇവിടെ അപകടം? അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ സംസാരം അള്ളാഹുവിന്റെ ഗുണമാണ്. അഹ്ലുസുന്നയുടെ അഖീദ പ്രകാരം ഇത് കുഫ്രായ വാദമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന വാദമാണ്. ഏത്? ജഹ്മികൾ മുഅ്തസിലക്കാർ സ്വീകരിച്ച വാദം. അതായത് അള്ളാഹുവിന്റെ ഈ കലാമായ ഖുർആന് അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞത് ഏതിനോട് തുല്യമാണ്? അള്ളാഹു സൃഷ്ടിയാണ്, സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നതിനോട് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് അള്ളാഹുവിന്റെ സംസാരം, കലാം. ആ കലാം മഖ്ലൂഖാണെന്ന് പറഞ്ഞാൽ അള്ളാഹു മഖ്ലൂഖാണ് എന്നതിനോടുള്ള ഒരു തുല്യപ്പെട്ട ഒരു വാദമാണ്. അപകടം പിടിച്ച വാദമാണ്. അതുകൊണ്ടാണ് ഇമാമിയങ്ങൾ, പൂർവ്വകാലത്തുള്ള ഇമാമിയങ്ങൾ പറഞ്ഞിരുന്നു, അൽ ജഹ്മിയത്തു കുഫാർ, ജഹ്മികളുടെ വാദക്കാര് കുഫാറുകളാണ്. ഇപ്പോ അള്ളാഹുവിന്റെ ഈ വിശുദ്ധമായ ഈ ഖുർആനെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ ഈ വാദം, അത് ബിദഅത്തായ, കേവലം ബിദഅത്തായ ഒരു വാദമാണോ കുഫ്രായ വാദമാണോ? കുഫ്രായ വാദമാണ്. പക്ഷേ വ്യക്തികളെ കാഫിറാക്കാൻ പാടില്ല, ചില നിബന്ധനകളുടെയും ചില ഉപാധികളുടെയും അടിസ്ഥാനത്തിലല്ലാതെ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജഹ്മികളെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ വ്യക്തിതലത്തിൽ കാഫിറാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ ഖലീഫക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, ആ കാലഘട്ടത്തിലെ ഖലീഫന്റെ കൂടെ ജമാഅത്തിൽ പങ്കെടുത്തിരുന്നു, ഹജ്ജിന് പോയിരുന്നു, ജിഹാദിൽ ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരെ പങ്കെടുത്തിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കുഫ്ഫാറുകൾക്ക് വേണ്ടി, ഇസ്തിഗ്ഫാറിന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാൻ പാടില്ലല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ വ്യക്തിതലത്തിൽ ഇമാം അഹ്മദ് ഹംബൽ കാഫിറാക്കിയിട്ടില്ല. കാരണം ഈ ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ കാഫിറാക്കുക എന്നത് വളരെ അപകടം പിടിച്ചൊരു വിഷയമാണ്. ഒരു കർമ്മത്തെക്കുറിച്ച്, ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് അത് കുഫ്രാണ്, ശിർക്കാണെന്ന് പറയാം. പക്ഷേ വ്യക്തിയെ കാഫിറാക്കണമെങ്കിൽ പല നിബന്ധനകളുണ്ട്. ഒന്ന്, ആ വ്യക്തിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, അയാൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അയാൾ ജാഹിലല്ല, നമുക്ക് ബോധ്യപ്പെടണം. അയാൾക്ക് ശക്തമായ അയാളുടേതായ തെളിവുകളും ന്യായീകരണവും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു തടസ്സമാണ്. തടസ്സങ്ങൾ നീങ്ങണം, നിബന്ധനകൾ ഒത്തുചേരണം, എങ്കിലാണ് കാഫിറാക്കാനുള്ള അവകാശമുള്ളൂ. അതും പണ്ഡിതന്മാർ ചെയ്യേണ്ട വിഷയമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ ഒരു ക്ലാസ് എടുത്ത് നാം അവൻ കാഫിറായി, അങ്ങനെ തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ല. വളരെ ഗൗരവത്തോടെ പണ്ഡിതന്മാർ കണ്ടിരുന്ന ഒരു വിഷയമാണ്. കാരണം കാഫിർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് പിന്നീട് ഒരു മുസ്ലിമിന്റെ നിയമങ്ങൾ അയാൾക്ക് ബാധകമല്ല. ഈ ഭൗതിക ലോകത്ത് ഒരു മുസ്ലിമിന് വേണ്ട അവകാശങ്ങളൊക്കെ നിഷിദ്ധമാക്കപ്പെടും. വിവാഹബന്ധം, അനന്തരാവകാശം, അതേപോലെ തന്നെ നമസ്കാരം, പിന്നെ മയ്യിത്ത് നമസ്കാരം, കബറടക്കൽ, എല്ലാം. നമ്മുടെ നാട്ടിലൊക്കെ ഈ വിഷയം ചില സുഹൃത്തുക്കൾ കൈകാര്യം ചെയ്തപ്പോൾ നമസ്കാരം, അതായത് ബിദഅത്ത് അല്ലെങ്കിൽ ഖബർ അനാചാരം നടത്തുന്ന വ്യക്തിയുടെ പിന്നിൽ നമസ്കരിക്കാൻ പാടുണ്ടോ പാടില്ലേ, ഇതൊക്കെ വിവാദ വിഷയങ്ങളാണ്. അത് നാട്ടിൽ മാത്രമല്ല, പല അറബി നാടുകളിലും അത് വിവാദ വിഷയമാണ്.
പ്രഗത്ഭനായ സലഫി പണ്ഡിതനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഈ സംഭവമാണ് ഈ വിഷയത്തിൽ അദ്ദേഹം കാര്യമായി ഉദ്ധരിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ന്യായീകരണം. അതായത്, ഒരു കർമ്മത്തെക്കുറിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് കുഫ്രും ഷിർക്കും പറഞ്ഞതൊരു വിഷയവും വ്യക്തിയെ മുശ്രിക്കും കാഫിറുമാക്കുന്നതും അത് വേറെ വിഷയമാണ്. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തിന്റെ അഖീദയായി ഇമാമിങ്ങൾ പഠിപ്പിച്ചത് വസ്സലാത്ത ഖൽഫ അഹ്ലിൽ ബിദഅ. അതായത്, ബിദഅത്തുകാരുടെ പിന്നിൽ നമസ്കരിക്കാം, അത് ജായിസാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പോലെയുള്ള ഇമാമിങ്ങൾ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന നിലപാടും അതായിരുന്നു. ബിദഅത്താണ്, മുബ്തദിഅാണ്, അതിന്റെ പേര് ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കുക, ജമാഅത്തായ നമസ്കാരങ്ങൾ, പെരുന്നാൾ നമസ്കാരങ്ങൾ, അങ്ങനെ കുറെ നമസ്കാരങ്ങൾ, കുറെ പിന്നെ ജുമാഅത്ത് പോലെയുള്ള കൂടിച്ചേരലുകൾ, അതെല്ലാം ഒഴിവാക്കാൻ പാടില്ല. അതൊക്കെ ഒഴിവാക്കിയാൽ അതിനേക്കാൾ വലിയ ഫിത്ന ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തർക്ക വിഷയങ്ങൾ നാം അത് പ്രത്യേകിച്ച് അഖീദ വിഷയമാകുമ്പോൾ ബോധവൽക്കരണം നടത്തേണ്ടതാണ്, നാം ദഅവത്ത് നടത്തേണ്ടതാണ്. അതിൽ തൗഹീദ് ഏതാണ്, ഷിർക്ക് ഏതാണ്, അതിൽ ഏതാണ് കുഫ്രി, എല്ലാം നമ്മൾ വിശദീകരിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ തക്ഫീറിന്റെ വിഷയത്തിൽ നാം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് ഈ വിഷയം വളരെ ഭംഗിയായി മനസ്സിലാക്കിയ പണ്ഡിതന്മാര്, ഇപ്പോ സമസ്തക്കാരുടെ പിന്നിൽ മൊത്തം നമസ്കരിക്കാൻ പാടില്ല എന്നോ, അവരെ അറുത്ത മാംസം കഴിക്കാൻ പാടില്ല എന്നോ, അനന്തരാകാശം പറ്റില്ല എന്നോ, വിവാഹബന്ധം പറ്റില്ല എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കിബാറുൽ ഉലമ, കിബാറുൽ അഇമ്മ സ്വീകരിച്ച നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്. അത് വേറൊരു വിഷയമാണ്. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ അശ്ശരി അഖീദയാണ്. ഒന്നാമത്തെ പോയിന്റിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു, ഇവിടെ എഴുതിയിരുന്നത്, ഇമാം അബുൽ ഹസൻ അശ്ശാരി, അബുൽ ഹസൻ അശ്ശാരി كان معتزليا الى سنه ال40 ثم تاب ورجع الى عقيده السلف الصالح. امام ابو الحسن الاشعري رحمه الله عليه 40 വയസ്സ് വരെ മുഅ്തസിലിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം തൗബ ചെയ്തു, മടങ്ങി സലഫ് സ്വാലിഹീൻ അഖീദയിലേക്ക്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാരെ ഇമാം അബുൽ ഹസൻ അശ്ശാരിക്ക് മൂന്ന് അവസ്ഥകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കാം. അതായത്, ഇമാം അബുൽ ഹസൻ അശ്ശാരിയുടെ ജീവിതത്തിൽ ആദർശം നാം പഠിക്കുകയാണെങ്കിൽ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്താണ്? അദ്ദേഹം പൂർണ്ണമായും മുഅ്തസിലിയായിരുന്നു. മുഅ്തസിലിക്കാരുടെ ചില അപകടം പിടിച്ച വിശ്വാസങ്ങൾ, ഉദാഹരണം അള്ളാഹുവിന്റെ മിക്ക സിഫാത്തുകളും നിഷേധിച്ചു കളയുക, സൃഷ്ടികളുമായി സാദൃശ്യപ്പെടും എന്നുള്ള ന്യായീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുർത്തക്കിബുൽ കബീറ, വൻദോഷം ചെയ്ത ഒരു മുസ്ലിം, അയാൾ മുസ്ലിമും അല്ല, അയാൾ കാഫിറും അല്ല, എന്നാൽ നരകത്തിൽ നിത്യവാസം വസിക്കുന്ന മുഹല്ലദായ കാഫിറായിരിക്കും. അതേപോലെ തന്നെ അവരുടെ ഒരു ഉസൂലിൽപ്പെട്ടതാണ് അൽ-അദിൽ. അതേപോലെ തന്നെ അൽ-അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. അതിന്റെ ഉദ്ദേശം ഈ പാപികളായ മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ തിരിയണം എന്നാണ് മുഅ്തസില വിഭാഗത്തിന്റെ ആശയം. അതേപോലെ തന്നെ അവരുടെ അപകടം പിടിച്ച ഒരു വിഷയമാണ് ഖുർആന് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ ഇപ്പം മുഅ്തസില എന്ന ഔദ്യോഗികമായ മുമ്പുണ്ടായതുപോലെയുള്ള ഒരു ഗ്രൂപ്പ് ഇല്ലെങ്കിലും മുഅ്തസിലക്കാരുടെ പല വിഷയങ്ങളും പല ആശയങ്ങളും ഉൾക്കൊള്ളുന്ന പല വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് അശ്ശരി വിഭാഗത്തിൽപ്പെട്ടവർ. പിൽക്കാലങ്ങളിൽ വന്ന അശ്ശരികൾ, അവരുടെ വിശ്വാസം നാം പഠിക്കുകയാണെങ്കിൽ, മുമ്പ് അഹ്ലു സുന്നത്തിന്റെ ഒരു ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പൂർണ്ണമായും തള്ളിക്കളഞ്ഞ പല അഖീദ വിഷയങ്ങളും ആര് പഠിപ്പിക്കുന്നുണ്ട്? പിൽക്കാലങ്ങളിൽ വന്ന അശ്ശരികൾ. അപ്പൊ ഇമാം അബുൽ ഹസൻ അശ്ശരിക്ക് മൂന്ന് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നെന്താണ്? പൂർണ്ണമായും അദ്ദേഹം മുഅ്തസിലിയായിരുന്നു. രണ്ടാമത്തെ അവസ്ഥ,
അതാണ് ഇവിടെ പറഞ്ഞത്.
ഇസ്ബാത്തു സിഫാത്തിൽ അഖ്ലീദി സബ്അ والحال الثاني اثبات الصفات العقليه السبعه وهي الحياه والعلم والقدره والاراده والسمع والبصر والكلام وتقرير الخبريه كالوجه واليدين والقدم والساق
അതായത് അല്ലാഹുവിന്റെ ഏഴ് സിഫാത്തുകൾ സ്ഥിരപ്പെടുത്തുക. എന്താണ് ഏഴ് സിഫാത്തുകൾ? ഏഴ് ഗുണങ്ങൾ. ഒന്ന് ജീവൻ, രണ്ട് അറിവ്, മൂന്ന് കഴിവ്, നാല് ഉദ്ദേശം, അഞ്ച് കേൾവി, ആറ് കാഴ്ച, ഏഴ് സംസാരം. മലയാളം. ബാക്കിയുള്ള സിഫാത്തുകളോ? ബാക്കിയുള്ള സിഫാത്തുകളെ തഅ്‌വീൽ ചെയ്യുക. തഅ്‌വീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് അതിനെ മാറ്റിക്കളയുക. അതായത് ആലങ്കാരികമായ അർത്ഥം അതിന് നൽകുക എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം അള്ളാഹുവിന്റെ യദ് എന്ന സിഫത്ത് ഖുർആനിൽ അള്ളാഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അശ്വയുടെ നിലപാടെന്താണ്? ഏഴ് സിഫാത്തിൽ പെട്ടതാണോ അള്ളാഹുവിന്റെ യദ്, അള്ളാഹുവിന്റെ കൈ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കണ്ണുകൾ, ഇരു കണ്ണുകൾ, അള്ളാഹുവിന്റെ ഇസ്തിവ, ഉയർച്ച, ഔന്നത്യം, ഇതൊക്കെ അഹ്ലു സുന്നത്ത് സ്ഥിരപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ ഗുണങ്ങളാണ്. ഈ സിഫാത്തുകളെ അശ്വരികൾ വളച്ചൊടിക്കും. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വളച്ചൊടിക്കും. അതാണ് തഅ്‌വീൽ, ദുർവ്യാഖ്യാനം. അതിന്റെ ബാഹ്യമായ അർത്ഥം കൊടുക്കാതെ അതിന് വേറൊരു ആലങ്കാരികമായ ഒരു അർത്ഥം കൊടുക്കും. അറബി പറയുകയാണെങ്കിൽ മജാസിയായ അർത്ഥം കൊടുക്കും. ഇതാണ് ഇമാം അബുൽ ഹസൻ അശ്അരിയുടെ രണ്ടാമത്തെ നിലപാട്. മൂന്നാമത്തെ നിലപാട് എന്താണ്? ഇസ്ബാതു ദാലിക കുല്ലിഹി മിൻ ഗൈരി തക്യീഫ് വ തശ്ബീഹ്. അള്ളാഹുവിന്റെ എല്ലാ സിഫാത്തുകളും, ഖുർആനിലും സുന്നത്തിലും വന്ന എല്ലാ സിഫാത്തുകളും സ്ഥിരപ്പെടുത്തുക. ജറിയൻ അലാ മിൻവാലി സലഫ്, സലഫുസ് സാലിഹീങ്ങളുടെ പാതയിൽ ഉറച്ചുകൊണ്ട് അതനുസരിച്ച് നടന്നുകൊണ്ട് എല്ലാ സിഫാത്തുകളും സ്ഥിരപ്പെടുത്തുക. വഹിയ തരീഖത്തുഹു ഫിൽ ഇബാനത്തിൽ സന്നഫഹ ആഖിറ. ഇത് ഇബ്നു കസീറിന്റെ പിന്നെ വാചകമാണ്. അതായത് ഇമാം ഇബ്നു അബ്ദുൽ ഹസൻ അശ്അരി അവസാനമായി മരിക്കുന്നതിന് മുമ്പ് രചിച്ച പുസ്തകമാണ് ഏത്? അൽ ഇബാന. അൽ ഇബാനയും എല്ലാ സിഫാത്തുകളും ഇമാം അബുൽ ഹസന് സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ നിലപാട്. ഖേദകരെന്ന് പറയട്ടെ, പിൽക്കാലങ്ങളിൽ വന്ന അശ്വരികൾ സ്ഥിരപ്പെടുത്തുന്ന നിലപാട് ഏതാണ്? രണ്ടാമത്തെ അവസ്ഥയാണ്. അതായത് ഏഴ് സിഫാത്തുകളാണ് അസ്സിഫാത്തുൽ അഖ്ലിയ. എന്താർത്ഥം? ബുദ്ധി കൊണ്ട് സ്ഥിരപ്പെടുത്താൻ പറ്റുന്ന സിഫാത്തുകൾ. അതായത് ഇപ്പം അള്ളാഹുവിന്റെ കൈ എന്ന് പറയുന്ന സിഫത്ത് അത് ബുദ്ധിയോട് സ്ഥിരപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ജീവൻ എന്ന് പറയുമ്പോൾ ഒരു സൃഷ്ടാവ് ജീവനുള്ളവനായിരിക്കണം. അപ്പൊ എന്താണ് അശ്വരികളുടെ സിഫാത്തുകളുടെ സ്ഥിരപ്പെടുത്തുന്ന വിഷയം ഞാൻ പരിശോധിക്കുകയാണെങ്കിൽ, അവർക്ക് പ്രമാണമായ ഖുർആനും ഹദീസുമല്ല അടിസ്ഥാനം. അവരുടെ അടിസ്ഥാനം എന്താണ്? ബുദ്ധിയാണ്, അല്ലാത്ത. അതുകൊണ്ടാണ് അവർക്കൊരു തത്വമുണ്ട്, ബുദ്ധിയും പ്രമാണം തമ്മിൽ വൈരുദ്ധ്യം തോന്നിക്കഴിഞ്ഞാൽ ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? ബുദ്ധിക്ക്. ഈ അക്ലാനികളൊക്കെ ഹദീസ് നിഷേധികളൊക്കെ വരാനുള്ള ഒരു കാരണത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അശ്വരി അഖീദയാണ്. എന്താ കാരണം? അവരുടെ ഒരു നിലപാടാണിത്. ബുദ്ധിക്ക് യോജിക്കാത്തത് വന്നു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ അതിനെ നിഷേധിക്കുക, അല്ലെങ്കിൽ അതിനെ വളച്ചൊടിക്കുക. വളച്ചൊടിക്കുന്ന വാക്ക് നമ്മൾ പറയുന്നതാണ്, അവരെന്താ പറയുക? തഅ്‌വീൽ ചെയ്യണമെന്ന് പറയും. അതായത് ബാഹ്യമായ അർത്ഥം കൊടുക്കരുത്. അതിന്റെ അപകടം ഏത് വരെ എത്തിയെന്നുവെച്ചാൽ, ചില അശ്വരി പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചു, വവാഹിറുൽ ഖുർആനി കുഫ്റുൻ. അതായത് ഖുർആനിന്റെയും ഹദീസിന്റെയും വവാഹിർ ബാഹ്യാർത്ഥങ്ങൾ എന്താണ്? കുഫ്റാണ്. വലിയ അപകടം പിടിച്ച വാദങ്ങളിലേക്ക് അവർ. ഈ തത്വശാസ്ത്രത്തിന്റെ അപകടമാണ്. അതുകൊണ്ടാണ് മുമ്പേ ഇമാമിങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, നിങ്ങൾ ഇൽമുൽ കലാമിന്റെ പിന്നാലെ പോകരുത്. ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ പോലെ ഇമാമിങ്ങളൊക്കെ എന്താണ്? ഇൽമുൽ കലാമിൽ വല്ലവനും പെട്ടാൽ അവൻ പിഴച്ചു പോകുന്നു. അപ്പോ ഒരു ചോദ്യം വരും, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയ്ക്ക് ഇൽമുൽ കലാം പഠിച്ചിട്ടില്ലേ? അദ്ദേഹം പഠിച്ചത് അഖീദ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് മുബ്തദിഈങ്ങളായ അൽ മുഅ്തസില, അൽ മുർജിഅ, അൽ അഷാഇറ പോലെയുള്ള ബിദ്അത്ത് കക്ഷികൾക്കെതിരെ ഖണ്ഡനം കൊടുക്കാൻ വേണ്ടി, അവർക്ക് അവരെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിൽക്കാലങ്ങളിൽ വന്ന ഇമാം അബുൽ ഹസനിലേക്ക് ചേർത്ത് പറയുന്ന അശ്ശരികൾ യഥാർത്ഥത്തിൽ അശ്ശരികളല്ല. ഇമാം അബുൽ ഹസൻ അശ്ശരി അൽ ഇബാന എന്ന ഗ്രന്ഥത്തിൽ ചിട്ടപ്പെടുത്തിയ അഖീദയുണ്ട്. അതും ഇപ്പോഴത്തെ അശ്ശരികളുടെ അഖീദ തമ്മിൽ വലിയ അന്തരമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇമാം അബുൽ ഹസൻ അശ്ശരി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഇബാനയിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ ഇസ്തിവ നാം സ്ഥിരപ്പെടുത്തണം. എന്താണ് ഇസ്തിവ? അള്ളാഹുവിന്റെ ആരോഹണം. നമ്മൾ ഈ ചില വാക്കുകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഈ ഇസ്തിവ അതിന്റെ അർത്ഥം ഉലുവാണ്, അള്ളാഹുവിന്റെ ഔന്നത്യത്തിന്റെ, അള്ളാഹു ഉന്നതനാണ് ഔന്നത്യം, അതിന്റെ ആ അർത്ഥം സൂചിപ്പിക്കുന്ന വാക്കാണ് ഇസ്തിവ. എന്നാൽ ആ അർത്ഥം നൽകാത്ത ഏതൊരു തർജ്ജമയും നാം ഉപേക്ഷിക്കണം. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഉപവിഷ്ടനായി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇരിക്കുക എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഇസ്തിവാഇന് ആ അർത്ഥം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹു അർശിന്റെ മേലെ ഉപവിഷ്ടനായി ഇരിക്കുകയാണ് എന്ന അർത്ഥമാണെങ്കിൽ അത് സലഫു സാലിഹീങ്ങളിൽ നിന്ന് സ്ഥിരപ്പെടാത്ത ഒരു അർത്ഥമാണ്. എന്നാൽ നോക്കൂ, നിങ്ങൾ ഇമാം ബഗവി പറയുന്നുണ്ട് ഇസ്തിവാഇന് സലഫു സാലിഹീങ്ങളും ഇബ്നു അബ്ബാസൊക്കെ നൽകിയ അർത്ഥം എന്താണ്? അൽ ഉലൂ വൽ ഇർതിഫാ, ഔന്നത്യവും ആരോഹണവുമാണ് അതിന്റെ അർത്ഥം. അതേപോലെ തന്നെ എനിക്ക് ഇനി പരിശോധിക്കേണ്ട ഒരു അർത്ഥം കൂടിയുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അവതരിച്ചു അവതരിക്കപ്പെട്ടു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഗ്രന്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മേലെ ഇറക്കിക്കൊടുത്തു എന്നാണ് അതിന്റെ ബാഹ്യാർത്ഥം. അവതരിച്ചു എന്ന വാക്കിന്റെ മലയാളത്തിൽ അത് നിങ്ങളാണ് ഇനി കൂടുതൽ അന്വേഷിക്കേണ്ടത്. അവതരിച്ചു അവതരിപ്പിച്ചു എന്ന വാക്കിന് ഇറക്കി എന്ന അർത്ഥമുണ്ടോ ഇല്ലേ മലയാളത്തിൽ? ഇറക്കി എന്ന അർത്ഥമില്ലെങ്കിൽ നമ്മൾ അൻസല യുൻസിലു എന്ന വാക്കിന് അള്ളാഹുവിന്റെ നുസൂലുമായി ബന്ധപ്പെട്ട, അള്ളാഹുവിന്റെ ഇൻസാനുമായി ബന്ധപ്പെട്ട ആ വാക്കുകൾക്ക് നാം അങ്ങനെ ഒരു അർത്ഥം കൊടുക്കാൻ പാടില്ല. അപ്പം നമ്മൾ അസ്മാ സിഫാത്ത് പഠിക്കുമ്പോൾ മലയാളത്തിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്യുമ്പോൾ, കാരണം പല വാക്കുകൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ എപ്പോഴാണ്, ആരെ കണ്ടിട്ട് ആരെ കേട്ടിട്ടാണ്, പലപ്പോഴും ഈ അശ്ശരികൾ തന്നെ അവരുടെ തർജ്ജമകളിൽ അല്ലെങ്കിൽ അശ്ശരികൾ തന്നെ ദർസുകളിൽ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്ത വാക്കായിരിക്കും, തർജ്ജമയായിരിക്കും നമ്മൾ കേട്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അർത്ഥം വാക്ക് സ്ഥിരപ്പെടുത്തിയാൽ മാത്രം പോരാ, എന്താണ് അർത്ഥം? ഇപ്പൊ അശ്ശരികളോട് പറയാണ്, ഏത് എന്ന വാക്ക് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? നിഷേധിക്കുന്നില്ല. അവർ ഞങ്ങൾ നിഷേധിക്കുന്നില്ല എന്ന് പറയും. ഏത് എന്ന വാക്ക് അവർ സ്ഥിരപ്പെടുത്തുന്നുണ്ട്, പക്ഷേ എതിന്റെ അർത്ഥം എന്താണ്? എതിന്റെ അർത്ഥം എന്താണ്? മുഅ്തസില വിഭാഗത്തെ അനുകരിച്ചുകൊണ്ട്, ശ്രദ്ധിക്കണം, മുഅ്തസില വിഭാഗത്തിനെ അനുകരിച്ചുകൊണ്ട് അശ്ശരികൾ പറയും അൽ ഖുദ്ര, അൽ ഖുവ, അൻ നിഅമ, നിഅമത്താണ്, ഖുദ്രത്താണ്, അതേപോലെ ഖുവത്താണ്. ഇമാം അബുൽ ഹസൻ അശ്ശരി പറയാണ് ഇസ്തിവാഇന്റെ അർത്ഥം ഇസ്തൗല എന്നത് മുഅ്തസില അഖീദയാണെന്ന്. മഖാലാത്തുൽ ഇസ്ലാമിയീൻ അതേപോലെ അൽ ഇബാന പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഇമാം അബുൽ ഹസൻ അശ്ശരി സ്ഥിരപ്പെടുത്തിയതാണ്. എന്താ അർത്ഥം? അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല അർശിന്റെ മേലെ ഇസ്തിവ ചെയ്തു, ആരോഹണം ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഉലൂവാണ് അതിന് അഹ്ലുൽ സുന്നത്ത് മനസ്സിലാക്കിയ അർത്ഥം. അപ്പോ ഈ ഇൽമുൽ കലാമിന്റെ ഭാഷയിൽ ഇവർ ചിന്തിച്ചു, അല്ലാഹു സുബ്ഹാനഹു വതആല അർശിന്റെ മേലെ ആരോഹണം ചെയ്തു പറയുമ്പോൾ ഒരു സ്ഥലത്തിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് കയറിപ്പോകണ്ടേ? അത് സൃഷ്ടികളുടെ മാത്രം ഒരു സവിശേഷതയാണ്. അങ്ങനെ അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുമായി സാദൃശ്യപ്പെടുത്തല്, സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തലായി. അപ്പോൾ ബുദ്ധിപരമായ ന്യായീകരണം വെച്ചുകൊണ്ട് ആ വ്യാഖ്യാനത്തെ അവർ തള്ളിക്കളഞ്ഞു. അപ്പൊ ഈ വാക്ക് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അതിന് നിഷേധിക്കാൻ പറ്റൂല. അപ്പൊ അവർ സ്വന്തമായ ഒരു വ്യാഖ്യാനം നൽകി. ഇത് ആര് നൽകിയത്? മറ്റു ചില ആൾക്കാർ. എന്ന് നൽകിയത്? ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇസ്തവുല, അള്ളാഹുവിനെ, അള്ളാഹു അർശിനെ കീഴടക്കിയാണ്. ശരി, ഇസ്തവ എന്ന് പറഞ്ഞാൽ റഹ്മാനു അലൽ അർശ് ഇസ്തവ, റഹ്മാനായ അള്ളാഹു അർശിനെ കീഴടക്കിയാണ്. അപ്പോൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് അപ്പോ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറുപടികൾ നൽകി. എന്താണ്? അപ്പം ഈ നിങ്ങളുടെ ഈ വ്യാഖ്യാന പ്രകാരം വലിയ അപകടം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പിടുത്തത്തിലല്ലായിരുന്നു അർശ്, അതിനുശേഷം അള്ളാഹു കീഴടക്കിയതിനു ശേഷമാണ് അത് വഴങ്ങിയത് എന്ന ഒരു അപകടകരമായ ഒരു അർത്ഥം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും ബുദ്ധിപരമായ ഈ ന്യായീകരണങ്ങൾ, ദുർന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മുഅ്തസിലക്കാർ അന്ന് തന്നെ ഇസ്തിവാഅ് പോലെയുള്ള അള്ളാഹു സിഫാത്തുകളെ വളച്ചൊടിച്ചത്. ഖേദകരെന്ന് പറയട്ടെ, അന്ന് മുഅ്തസില വിഭാഗം സ്വീകരിച്ച അതേ ദുർവ്യാഖ്യാനം, അതേ തെറ്റായ വ്യാഖ്യാനം പിൽക്കാലങ്ങളിൽ വന്ന അശ്ശരികൾ സ്വീകരിച്ചു. അശ്ശരി ഗ്രന്ഥങ്ങൾ, തഫ്സീർ ഗ്രന്ഥങ്ങൾ, ഇപ്പം തഫ്സീർ റാസി പോലുള്ള തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ അശ്ശരി അഖീദയുടെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയ തഫ്സീർ ഗ്രന്ഥമാണ്. അതിലൊക്കെ ഇസ്തിവാഇന്റെ അർത്ഥം ഇസ്തൗല, അങ്ങനെ അതേപോലെ യദിന്റെ അർത്ഥം അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു യഥാർത്ഥ കൈയല്ല, മറിച്ച് അത് അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ കഴിവാണ്, കുദ്രത്താണ്. അപ്പോൾ അഹ്ലുസുന്നുൽ ജമാഅത്ത് പണ്ഡിതന്മാർ അന്ന് തന്നെ മറുപടി നൽകി. ഇമാം അബൂ ഹസൻ അശ്ശരി മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് ഖാല യാ ഇബ്ലീസു മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദൈ, അള്ളാഹു പറയാണ് എന്റെ ഇരു കൈകൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയ ആദമിന് എന്തുകൊണ്ട് നീ സുജൂദ് ചെയ്യുന്നില്ല, എന്താണ് നിന്നെ തടസ്സപ്പെടുത്തുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഇബ്ലീസിനോട്. എന്താണ് ഇവിടെ തെളിവ്? ഇവിടെ അള്ളാഹു പറഞ്ഞ എന്താണ്? എന്റെ ഇരു കൈകൾ കൊണ്ടും എന്ന് പറഞ്ഞു. ഇരു കൈകൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച മനുഷ്യനാണ് ആദ നബി അലൈഹിസ്സലാം. അപ്പം മുഅ്തസിലക്കാരും അശ്ശരികളും എന്താ നൽകിയ അർത്ഥം? കഴിവ്. അപ്പം എന്റെ ഇരു കഴിവുകൾ കൊണ്ടും എന്റെ ഇരു അനുഗ്രഹങ്ങൾ കൊണ്ടും എന്ന അർത്ഥം കൊടുക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ രണ്ടേ ഉള്ളൂ, അല്ലെങ്കിൽ രണ്ട് കഴിവുകൾ മാത്രമാണ് അള്ളാഹുള്ളത് എന്ന ഒരു അബദ്ധമായ ഒരു അർത്ഥം വരും. അപ്പം വൈരുദ്ധ്യമാർന്ന ഒരു അഖീദയാണ് ശരിക്ക് മുഅ്തസില അശ്ശരി അഖീദ. അതിനൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാമിയങ്ങൾ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പോലെയുള്ള ഇമാമിയങ്ങൾ, ഇമാം അബൂ നസ്ർ സിജ്ജി, പിൽക്കാലങ്ങളിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലെ പണ്ഡിതന്മാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇമാം അബൂ ഹസൻ അശ്ശരിക്ക് ജീവിതത്തിൽ എത്ര ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? മൂന്ന് ഘട്ടങ്ങൾ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ ഘട്ടമാണ് യഥാർത്ഥ സലഫു സാലിഹീങ്ങളുടെ അഖീദക്ക് യോജിച്ച ഘട്ടം. അതാണ്, അതുകൊണ്ടാണ് സലഫി ഉലമാക്കളും പണ്ഡിതന്മാരും ഇമാമിയങ്ങളൊക്കെ ഇമാം അബൂ ഹസൻ അശ്ശരിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. പിൽക്കാലങ്ങളിൽ വന്ന അശ്ശരികൾ, ഞങ്ങൾ അശ്ശരികളാണെന്ന് പറയുന്ന വിഭാഗക്കാര് പഠിപ്പിക്കുന്ന വിശ്വാസം ഏത് ആഖിദിയോടാണ് കൂടുതൽ സാമീപ്യം? അല്ല, മുഅ്തസില, മുഅ്തസില ആഖിദിയോടാണ് കൂടുതൽ സാമീപ്യം. അന്ന് കിതാബുൽ ഇബാനയിൽ ഇമാം അബുൽ ഹസൻ അശ്ശരി മുഅ്തസില വിഭാഗത്തിലേക്ക് ചേർത്ത് പറഞ്ഞ പിഴച്ച വാദങ്ങൾ, അത് ഈ കാലഘട്ടത്തിലെ അശ്ശരികൾ സമീകരിക്കുന്നില്ല. അതായത് ഒരു ഉദാഹരണമാണ്, അന്ന് ഇമാം അബുൽ ഹസൻ അശ്ശരി കിതാബുൽ ഇബാനയിലും മറ്റു ഗ്രന്ഥങ്ങളിലും മുഅ്തസില ദുർവ്യാഖ്യാനമായി എടുത്തു പറഞ്ഞൊരു വിഷയമാണ് ഇസ്തിവാഇന്റെ അർത്ഥം. അള്ളാഹുവിന്റെ ആരോഹണത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ കീഴടക്കലാണ് എന്ന ദുർവ്യാഖ്യാനം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉള്ള അശ്ശരികളൊക്കെ അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം. ഇസ്തിവാഇന്റെ അർത്ഥം ഇസ്തില ആണ്, ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇസ്തൗല. അതേപോലെ അള്ളാഹുവിന്റെ എഴുതിന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കഴിവാണ്, അള്ളാഹുവിന്റെ ശക്തിയാണ്. അങ്ങനെ ഓരോ വിഷയം നാം എടുത്തു നോക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഐനായ സിഫത്ത്, കണ്ണ് എന്ന സിഫത്ത് നാം സ്ഥിരപ്പെടുത്തുന്നുണ്ട് അഹ്ലു സുന്നത്ത്. എന്നാൽ അശ്ലീലമായി വ്യാഖ്യാനിക്കുക, അത് കാഴ്ചയാണ് ഉദ്ദേശിക്കുന്നത്, അവിടെ സിഫത്തല്ല, ഐന സിഫത്ത് ഇല്ല. അപ്പോൾ പല വിഷയങ്ങളിൽ നാം പഠിക്കുകയാണെങ്കിൽ അശ്ശരികൾക്ക് മുഅ്തസില വിഭാഗത്തിനോട് നല്ല യോജിപ്പുണ്ട്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം പെട്ടെന്ന്. സലഫുസ് സാലിഹീങ്ങളുടെ അഖീദ എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ അഖീദത്തുൽ വാസിതിയ്യ. എന്താണത്? ومن الايمان بالله الايمان بما وصف به نفسه في كتابه وبما وصفه به رسوله محمد صلى الله عليه وسلم من غير تحريف ولا تعطيل ومن غير تكييف ولا تمثيل. ايمان الപ്പെട്ടതാണ് നാം അടിവരെ ഇടേണ്ട വിഷയമാണ്. ഈമാനിൽ പെട്ടതാണ് ഏത്? അല്ലാഹു എങ്ങനെയാണോ അവനെ നഫ്സിനെ വിശേഷിപ്പിച്ചത് കിതാബിൽ, അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അള്ളാഹുവിനെ വസ്ഫ് നടത്തിയത് വിശേഷിപ്പിച്ചത്, അപ്രകാരം തന്നെ നാം വിശ്വസിക്കുക. അത് ഈമാനിൽ പെട്ടതാണ്. മിൻ ഗൈറു തഹ്രീഫിൻ, യാതൊരു ദുർവ്യാഖ്യാനവും ഇല്ലാതെ. വലാ തഅ്തീലിൻ, നിഷേധിക്കലും ഇല്ലാതെ. വമിൻ ഗൈറു തക്യീഫിൻ, എങ്ങനെയാണെന്ന് പറയാതെ, ഒരു രൂപം കണ്ടെത്താതെ. വലാ തംഫീലിൻ, സാദൃശ്യപ്പെടുത്താതെ. ബൽ യുഅ്മിനൂന ബിഅന്ന അല്ലാഹ സുബ്ഹാനഹു അല്ലാഹു സുബ്ഹാനഹു വതആല ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അല്ലാഹുവിനെ പോലെ തുല്യനായി ആരുമില്ല, അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ഇതാണ് അവരുടെ വിശ്വാസം. അപ്പൊ അല്ലാഹുവിന് യോജിക്കാത്തത് ഖുർആനുകൊണ്ടും സുന്നത്തുകൊണ്ടും സ്ഥിരപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന് സ്ഥിരപ്പെടുത്തേണ്ടത് സ്ഥിരപ്പെടുത്തുക, അല്ലാഹു റസൂൽ നിഷേധിച്ചു കളഞ്ഞാൽ നിഷേധിച്ചു കളയുക, അതാണ്. അതല്ലാതെ നമ്മുടെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ, ബുദ്ധി ന്യായികളുടെ അടിസ്ഥാനത്തിൽ, തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തോന്നിയത് നിഷേധിച്ചു കളയുക അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തുക, അതല്ല. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇമാമുൽ അശ്ശരികൾ സ്ഥിരപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഏഴ് സിഫാത്തുകളുടെ പേരെന്താണ്? അസ്സിഫാത്തുൽ അഖ്ലിയ്യ, ബുദ്ധിപരമായ ഏഴ് സിഫാത്തുകൾ. അതുകൊണ്ടാണ് സ്ഥിരപ്പെടുത്തിയത്. ബാക്കിയുള്ള സിഫാത്തുകളോ അതൊക്കെ ഖുർആനിൽ വന്നതാണല്ലോ, ഹദീസ് വന്നതാണല്ലോ, പക്ഷെ അത് ബുദ്ധിപരമായ സിഫാത്തുകളല്ല, അതിന്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞുതരാണ്. അശ്ശരികളുടെ ഈ ഏഴ് സിഫാത്തുകളല്ലാത്ത മറ്റു സിഫാത്തുകൾ, ഇപ്പൊ അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ കണ്ണ്, അള്ളാഹുവിന്റെ ഇസ്തിവാ പോലുള്ള വിഷയങ്ങളൊക്കെ എന്താണ് അശ്ശരികൾ സ്വീകരിച്ച നിലപാട്? രണ്ട് നിലപാട് ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ട് നിലപാടാണ്. ഒന്നുകിൽ തഅ്വീൽ ചെയ്യുക, അല്ലെങ്കിൽ തഫ്വീൽ ചെയ്യുക. തഫ്വീൽ, തഅ്വീൽ എന്ന് പറഞ്ഞാൽ ദുർവ്യാഖ്യാനിക്കുക, അതായത് അതിന്റെ ബാഹ്യാർത്ഥം കൊടുക്കാതെ വേറൊരു അർത്ഥം, ആലങ്കാരികമായ ഒരു അർത്ഥം കൊടുക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, വീണ്ടും ഉദാഹരണം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം, നമ്മളിപ്പോ ക്ലാസ്സിൽ പല ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അശ്ശരി വിഭാഗത്തിന്റെ തഅ്വീലിന്റെ, ദുർവ്യാഖ്യാനത്തിന്റെ ഒരു ഉദാഹരണം എന്താണ്? അള്ളാഹുവിന്റെ ഇസ്തിവാഇന്റെ അർത്ഥം എന്താണ്? ആരോഹണമല്ല, ഔന്നത്യമല്ല, ഉലുവല്ല, മറിച്ച് എന്താണ്? ഇസ്തൗല അല്ലെങ്കിൽ ഇസ്തീല. ഇസ്തൗല അത് ക്രിയയാണ്, അതിന്റെ നാമമാണ് ഇസ്തീല. ഇതാണ് ഒന്നാമത് നിലപാട്. എന്താണ്? തഅ്വീൽ ചെയ്യുക. രണ്ടാമത് നിലപാട് എന്താണ്? തഫ്വീഉ എന്ന് പറഞ്ഞാൽ സിഫാത്തുകളുടെ, അല്ലാഹും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സിഫാത്തുകളുടെ അർത്ഥം സൃഷ്ടികൾക്ക് അറിയുകയില്ല, അത് അല്ലാഹുവിന് മാത്രം അറിയുകയുള്ളൂ. അല്ലാഹുവിലേക്ക് വിട്ടുകൊടുക്കുക, അതാണ് തഫ്വീദിന്റെ അർത്ഥം. അതായത് സിഫാത്തുകളുടെ അർത്ഥം ആർക്ക് മാത്രമേ അറിയൂ? അല്ലാഹുവിന് മാത്രമേ അറിയൂ. ഇതിന് അപകടം എന്താ? ഇതിനോട് കേട്ടാൽ നിങ്ങൾ മനസ്സിലാവും, മാഷാല്ലാ, അതൊക്കെ അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്ത് വിട്ടുകൊടുക്കുക നല്ലൊരു അഖീദയാണല്ലോ തോന്നിപ്പോവും. അതല്ല, അതിന് പിന്നാലെ വലിയ അപകടമുണ്ട്. എന്താണത്? ഒന്ന്, തജ്ഹീലു സലഫ്, അതായത് സലഫുസ് സാലിഹീങ്ങൾക്കും സലഫുസ് സാലിഹീങ്ങ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഫാത്തുകളുടെ അർത്ഥം അറിഞ്ഞിട്ടില്ല. നമുക്കറിയാം ഖുർആനിന്റെ വലിയൊരു ഭാഗം എന്താണ്? അസ്മാഉ സിഫാത്തുമാണ്. അതിന്റെ അർത്ഥം ആർക്കറിയില്ല? മുഹമ്മദ് നബിക്കോ സഹായിമാർക്കോ അറിയൂല. അപ്പം ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, സുവ്യക്തമായ അറബി ഭാഷയിലൂടെയാണ് അല്ലാഹു ഈ വിശുദ്ധ ഗ്രന്ഥം ഇറക്കിയത് എന്ന അതിന് വിരുദ്ധമാണത്. ഒരാൾക്ക് ഒരു സിഫത്തിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ അത് അയാൾ പഠിക്കട്ടെ, പക്ഷെ അർത്ഥം നബിക്കും സഹായിമാർക്കും അറിഞ്ഞിട്ടുണ്ട്. സഹാബിമാർക്ക് ആ വിഷയത്തിൽ വല്ല ഇഷ്കാരമുണ്ടായിരുന്നുവെങ്കിൽ ചോദിച്ചിരുന്നു, പക്ഷെ അവരുടെ അറബി ഭാഷ പ്രകാരം അല്ലാഹും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സിഫാത്തുകളുടെ അർത്ഥം അവർ മനസ്സിലാക്കി. അതാണ് അഹ്ലുസുന്നയുടെ അഖീദ. എന്താണ് ഇജ്റാഉ അസ്സിഫാത്തി അലാ ളാഹിരിഹ അലാ ഹഖീഖതിഹ, അതായത് സിഫാത്തുകൾ അതിന്റെ യഥാർത്ഥ അർത്ഥം നാം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കുക. ബാഹ്യമായ അർത്ഥം, ഇത് ബാഹ്യമായ അർത്ഥം പറഞ്ഞാൽ സൃഷ്ടികളോട് യോജിച്ച അർത്ഥമല്ല, അത് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതായത് അള്ളാഹുവിന് യോജിച്ച അർത്ഥം. ഇപ്പൊ അള്ളാഹുവിന്റെ ഏതെന്ന് പറഞ്ഞു, എന്താണ് അള്ളാഹുവിന്റെ കയ്യ്. അള്ളാഹുവിന്റെ കയ്യ് സൃഷ്ടികളുമായി സാദൃശ്യപ്പെട്ടതാണോ? അല്ല. അള്ളാഹു കമാ യലീഖു ബിജലാലിഹി, അള്ളാഹുവിന്റെ ജലാലിനെ മഹാത്മ്യത്തിൽ മഹത്വത്തോട് യോജിച്ച അള്ളാഹുവിന്റെ ഗുണങ്ങൾ, അള്ളാഹുവിന്റെ ഇസ്തിവാ, എല്ലാ സിഫാത്തുകളും അങ്ങനെ തന്നെയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഇബ്നു ബത്തൂത്ത, യാത്രാസഞ്ചാരി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഒരു കളവ് എഴുതി. എന്താണ്? ഇബ്നു തൈമിയയെ കണ്ടു, ഇബ്നു തൈമിയ ക്ലാസ് എടുത്തു, അയാൾ മിമ്പറിന്റെ മേലിൽ നിന്ന് രണ്ട് സ്റ്റെപ്പ് ഇറങ്ങി പറഞ്ഞ് വന്നിട്ട് പറയാണ്, ഞാൻ ഇപ്പോ ഇറങ്ങിയ പോലെയാണ് അള്ളാഹു ഏഴാകാശത്ത് നിന്ന് ഈ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ഇറങ്ങുകയാണ്. അപ്പോ പണ്ഡിതന്മാര് പരിശോധിച്ചപ്പോൾ എന്ത് മനസ്സിലായി, ഇബ്നു ബത്തൂത്ത ഷാമിൽ കടന്ന ആ സമയത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എവിടെയായിരുന്നു? ജയിലിലായിരുന്നു. അങ്ങനെയാണ് ആ കളവ് പിടികൂടിയത്. സുബ്ഹാനല്ലാഹ്. അത് മാത്രമാണോ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഗ്രന്ഥങ്ങളിൽ എത്രയോ സ്ഥലത്ത് ആദമിന്റെ, അതായത് ബനു ആദമിന്റെ ഇറങ്ങൽ പോലെയാണ് അള്ളാഹുവിന്റെ നുസൂല് എന്ന് വല്ലവനും വാദിച്ചാൽ ഫഹുവ ദാല്ലുൻ ഫാസിഖുൻ മുബ്തദിഉൻ എന്ന് ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്. അവൻ വഴിപിഴച്ചവനാണ്, അവൻ മുബ്തദിആണ്, അവൻ ഫാസിഖാണ്. ഇതാണ് ആരോപണങ്ങൾ. കാരണം ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തില് പവർ, ഈ ആ കാലഘട്ടത്തിലെ രാജ്യത്തെ പല പദവികളും കാന്തിമാരെ പദവികളൊക്കെ അശ്ശരികൾക്കും സൂഫികൾക്കുമായിരുന്നു. ഇബ്നു തൈമിയയ്ക്ക് ഒരു പദവിയുമില്ലായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം, അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ ഷെയ്ഖ് ഇബ്നു തൈമിയയ്ക്കുണ്ടായിരുന്നു. നോക്കൂ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ, മനുഷ്യന്മാരെ എഴുതിയ ഗ്രന്ഥങ്ങൾ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കപ്പെടുന്ന ഇബ്നു തൈമിയയുടെ ഗ്രന്ഥങ്ങളാണ്. പ്രത്യേകിച്ച് അറബി നാടുകളിൽ എത്രയോ വാള്യങ്ങൾ ഇപ്പോഴും പുതുതായി ഇങ്ങനെ അച്ചടിക്കപ്പെടുന്നു. ഇമാം ദഹബി പറയുന്നു, അദ്ദേഹത്തിന്റെ വാള്യങ്ങൾ നാം എണ്ണുകയാണെങ്കിൽ 500 വാള്യങ്ങൾ വരും. ഇപ്പോൾ അതിന്റെ പകുതി പോലും എത്തിയിട്ടില്ല, നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അഖീദയുടെ, അഹ്ലുൽ സുന്നത്തിന്റെ അഖീദയാണത്. അള്ളാഹും റസൂലും സ്ഥിരപ്പെടുത്തിയത് എന്താണോ അതിന്റെ യഥാർത്ഥ, യാതൊരു വളച്ചൊടിക്കലും യാതൊരു ദുർവ്യാഖ്യാനവുമില്ലാതെ സ്ഥിരപ്പെടുത്തുക. എന്താണ് അശ്വരുടെ വിശ്വാസം? ചില സിഫാത്തുകൾ, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ 7 സിഫാത്തുകൾ, അള്ളാഹുവിന്റെ ജീവൻ, അള്ളാഹുവിന്റെ ശംഅ്, ബസർ ഒക്കെ സ്ഥിരപ്പെടുത്തുക. പക്ഷേ ബാക്കിയുള്ള സിഫാത്തുകൾ എന്താണ്? അഖ്ലിയായ ബുദ്ധിപരമായ സിഫാത്തുകൾ അല്ലാത്ത സിഫാത്തുകളെ, ഗുണങ്ങളെ ഒന്നുകിൽ തഅ്വീൽ ചെയ്യുക, അല്ലെങ്കിൽ എന്റെ രണ്ടാം നിലപാട്, അശ്വരുടെ നിലപാട് എന്താണ്? തഅ്വീൽ ചെയ്യുക. അതിന്റെ അർത്ഥം അള്ളാഹുവിന് മാത്രമേ അറിയൂ. അപ്പം റസൂലുക്കും സഹായിമാർക്കൊന്നും അർത്ഥം അറിയില്ല. മാത്രമല്ല, അർത്ഥശൂന്യമായ വാക്കുകളാണ് അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചത്, അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പിന്നെന്താ ഇതിന്റെ ഹിക്മത്ത്? എന്താ ഹിക്മത്ത്? എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി, ആയത്തുകളിൽ ചിന്തിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു ഒരു അനുഗ്രഹീതമായ ഗ്രന്ഥം ഇറക്കിത്തന്നത്. അപ്പൊ അള്ളാഹുവിന്റെ സിഫാത്തുകൾ ചിന്തിക്കണം, അള്ളാഹുവിന്റെ അസ്മാകൾ ചിന്തിക്കണം. ചിന്തിക്കണം പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കണം. അപ്പൊ അതിന്റെ അർത്ഥം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്. ഇവിടെ ഒരു പിന്നെ ഇബാറത്ത് കൊടുക്കുന്നുണ്ട് ഇമാം ബഗ്ദാദി. അദ്ദേഹം വലിയ അശ്ശരി പണ്ഡിതനാണ്. ഉസൂലുദ്ദീൻ പറയാണ്, അജ്മഅ അസ്ഹാബുനാ അലാ അന്ന ഖുദ്റത്തല്ലാഹി അസ്സ വജല്ല وعلمه وحياته وإرادته وسمعه وبصره وكلامه صفات له أزلية. ഈ 7 സിഫാത്തുകൾ എന്ന് പറഞ്ഞു പറയാണ്. ഇതൊക്കെ നമ്മുടെ അസ്ഹാബുകൾ. ഇത് അസ്ഹാബുകൾ എന്നാൽ നമ്മുടെ പണ്ഡിതന്മാരായ സുഹൃത്തുക്കളായ അശ്ശരികൾ ഈ 7 സിഫാത്തുകളും അള്ളാഹുവിന്റെ പഴയ മുമ്പേ അള്ളാഹുവിനുണ്ട ഉള്ള സ്ഥിരപ്പെട്ട സിഫത്തുകളാണ്. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിന്റെ വജ്ഹ്, മുഖം, അള്ളാഹുവിന്റെ കണ്ണ് എന്ന സിഫത്തിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ് നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കണം. ജഅമ ബഅദു സിഫാതിയ, സിഫാത്തുകൾ സ്ഥിരപ്പെടുത്തുന്ന ചില കക്ഷികൾ പറഞ്ഞു, അന്നൽ വജ്ഹ വൽ ഐന അൽ മുദാഫ ഇലല്ലാഹി തആല സിഫാതുല്ലഹു, അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട വജുഹും ഐനും അള്ളാഹുവിന്റെ സിഫാത്തുകളാണെന്ന് ചിലര് വാദിച്ചു. അദ്ദേഹം പറയുന്നു വസ്സഹീഹു ഇന്ദന, കാണുന്നില്ലേ, ഇബാറത്ത് കാണുന്നില്ലേ, രണ്ടാമത്തെ ഗണ്ണിയാണ് വന്ന് വായിക്കുന്നത് കേട്ടോ. വസ്സഹീഹു ഇന്ദന, നമ്മുടെ അടുക്കൽ സഹീഹായത് എന്താണ്? അന്ന വജ്ഹഹു ദാതഹു, അന്ന വജ്ഹഹു ദാതഹു വ ഐനഹു റുയ്യതുഹു ലിൽ അഷ്യ. അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ ദാതാണ്. ഓ വയബ്ഖ വജ്ഹു റബ്ബിക എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അഹ്ലു സുന്നത്ത് പറയുന്നു ഈ ആയത്തിൽ അള്ളാഹുവിന്റെ വജ്ഹ് അള്ളാഹുവിന്റെ സിഫത്താണെന്ന് സ്ഥിരപ്പെട്ടു. എന്താ ഇവിടെ ദുർവ്യാഖ്യാനം? അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ വജ്ഹിന് സിഫത്ത് ഇല്ല, മറിച്ച് അത് അള്ളാഹുവിന്റെ ദാത്തിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ അള്ളാഹു ഉണ്ട്, അപ്പൊ വജ്ഹ് എന്ന സിഫത്ത് അവർ അതിലൂടെ എന്താണ് ഇല്ലാതെ നിഷേധിച്ച് കളയാണ്. അതേപോലെ തന്നെ ഇമാം ബഗ്ദാദി പറയുന്നു വഅൈനഹു, അള്ളാഹുവിന്റെ കണ്ണ് എന്ന ഈ സിഫത്ത് എന്താണ്? അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ കാഴ്ചയാണ്. കണ്ണ് എന്ന സിഫത്ത് അള്ളാഹുവിന് ഇല്ല. ഇതുപോലെ ഇപ്പൊ അള്ളാഹുവിന് എഴുതുന്ന സിഫത്ത് അതെന്താണ്? എഴുതുന്ന സിഫത്ത് അള്ളാഹുവിന് ഇല്ല, കയ്യുന്ന സിഫത്ത് അള്ളാഹുവിന് ഇല്ല. പക്ഷെ അള്ളാഹുവിന്റെ കുദ്രത്തിനെ സൂചിപ്പിക്കുന്ന സൂചക വാക്കാണ് ഏത്? യദ്. അതിലൂടെ സിഫാത്തുകളാണ് നിഷേധിക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുക, അള്ളാഹുവിന് യദുണ്ട്, അള്ളാഹുവിനെ കണ്ണുണ്ട്, അള്ളാഹുവിനെ ഐനുണ്ട് പറയുമ്പോൾ സൃഷ്ടികൾ എന്ന് പറയണേ അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എങ്ങനെയാണെന്ന് പറയാനുള്ള അവകാശം സൃഷ്ടികൾക്കുണ്ടോ? ഇല്ല. അത് എങ്ങനെ വന്നത്? ഈ ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ട്. ഫഖ്റുദ്ദീൻ റാസിയുടെ ഒരു പുസ്തകമുണ്ട്, അസാസു തഖ്ദീസ് ഫി ഇൽമുൽ കലാം, ഇൽമുൽ കലാം എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. അതിന് തുടക്കത്തിന് പറയുന്നത് എന്തറിയോ? ബുദ്ധിപരമായ ദലായിലുൽ അദ്ദലായിലുൽ അഖ്ലിയയും അദ്ദലായിലുൽ നഖ്ലിയ പ്രാമാണിക തെളിവുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ നാം മുൻഗണന കൊടുക്കേണ്ടത് ബുദ്ധിപരമായ തെളിവുകൾക്കാണ്. എന്താ കാരണം? ഇത് പ്രമാണമാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലായത്? പ്രമാണമാണെന്ന് എങ്ങനെ മനസ്സിലായത്? ബുദ്ധി കൊണ്ട്. അപ്പൊ ബുദ്ധിക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കണം, സുബ്ഹാനള്ള, ഈ ഇബ്ലീസ് എങ്ങനെ വരിക നമുക്ക് പറയാൻ പറ്റില്ല. വലിയ പണ്ഡിതനാണ്, പക്ഷേ ഈ അശ്ശരിഅത്ത് ഇതിൽ പെട്ടു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ആ കിതാബിനെ മൊത്തം അതിനെ നിരൂപണം ചെയ്യുകയും ഗണ്ണിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ബയാനു തൽബീസിൽ ജഹ്മിയ എന്ന ഇപ്പോൾ 10 വാള്യത്തിൽ 8 PhD തീസിസിലൂടെയാണ് പണ്ഡിതന്മാർക്ക് അതിനെ പഠിക്കാൻ ആ പിന്നെ പുസ്തകം പൂർണ്ണമായും പഠിക്കാൻ സാധിച്ചത്. 8 പിന്നെ PhD തീസിസ് സമർപ്പിക്കേണ്ടി വന്നു. അത് പ്രിന്റ് ചെയ്തത് ഏറ്റവും നല്ല പതിപ്പ് മുജമ്മഅുൽ മലിക് ഫഹദ് മദീനത്ത് അച്ചടിച്ച പ്രിന്റാണ്. എന്താണ് അങ്ങനെ ഫഖ്റുദ്ദീൻ റാസി 10 ന്യായീകരണങ്ങൾ തെളിവുകൾ സമർപ്പിച്ചുകൊണ്ട് അത് ആ വാദത്തെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അതിനെല്ലാം അദ്ദേഹം ഗണ്ണിക്കുകയാണ് ഇമാം ഇബ്നു തൈമിയ. അതേപോലെ ദർഉ തആറുദുൽ അഖ്ലി വന്നഖ്, ബുദ്ധിയും പ്രമാണവും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവും ഇല്ല എന്ന വിഷയത്തിൽ എഴുതിയ 9 വാള്യങ്ങളടങ്ങിയ പുസ്തകമാണ് ഈ പുസ്തകം. അതൊക്കെ എന്താണ്? ഇൽമുൽ കലാമിന്റെ വലിയ വലിയ ഫഖ്റുദ്ദീൻ റാസി, അതേപോലെ അബൂ ഹാമിദുൽ ഗസ്സാലി, സൈഫുദ്ദീനുൽ ആമിദി പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർക്കുള്ള മറുപടിയാണ്, ഗണ്ണനമാണ്. അപ്പോൾ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാര് എത്രയോ പ്രയത്നങ്ങൾ അവർ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി കാലഘട്ടത്തിൽ സൂഫികൾക്കും ഇസ്തിഗാസാവാദികൾക്കും ആ കാലഘട്ടത്തിൽ മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ സമയത്ത് തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ നിഷേധിച്ചു കളഞ്ഞ, അള്ളാഹുവിന്റെ സിഫാത്തുകളെ ദുർവ്യാഖ്യാനിച്ച പണ്ഡിതന്മാർക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. ഇബ്നു ഖയ്യിം പറയുന്നുണ്ട് വഖറ കിതാബൽ അഖ്ലി വന്നഖ്ലി അല്ലദി മാ ഫിൽ വുജൂദി ലഹു നദീറുൻ ഫാനി, താങ്കൾ വായിക്കണം കിതാബുൽ അഖ്ലി വന്നഖ്ലി മാ ഫിൽ വുജൂദി ലഹു നദീറുൻ ഫാനി, അതായത് ഈ പ്രപഞ്ചത്തിൽ അതിനുള്ള തുല്യമായ വേറെ ഗ്രന്ഥം ആ വിഷയത്തിലില്ല. ഇൽമുൽ കലാമിന്റെ വലിയ വലിയ പണ്ഡിതന്മാര് ആ പണ്ഡിതന്മാരെ ഒരിക്കലും ഗണ്ണിക്കാൻ സാധിക്കുകയില്ല എന്ന രീതിയിൽ ജനങ്ങൾ വിശ്വസിക്കുന്ന ആ പണ്ഡിതന്മാർക്ക് ഗണ്ണനം എഴുതി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അതേപോലെ വകദാലിക തഅസീസു അസ്ബഹ നഖ്ദുഹു ഉജൂബത ലിൽ ആലിമിർ റബ്ബാനി, അസാസു തഖ്ദീസ് എന്ന പുസ്തകം ആരെഴുതി? ഫഖ്റുദ്ദീൻ റാസി എഴുതി. അതിൽ അദ്ദേഹം അൽ ഖാനൂനുൽ കുല്ലി എന്ന ഒരു വലിയ തത്വം രേഖപ്പെടുത്തി. ബുദ്ധിയും പ്രമാണം തമ്മിൽ വൈരുദ്ധ്യമെന്ന് എന്ത് ചെയ്യണമെന്ന്, ആ ഗ്രന്ഥത്തെ ആർക്കും തൊടാൻ സാധിക്കുകയില്ല എന്ന ഒരു ധാരണയായിരുന്നു. അങ്ങനെയാണ് ശൈഖ് സമിതി വന്നിട്ട് നഖ്ദു തഅസീസി തഖ്ദീസ് അല്ലെങ്കിൽ ബയാനു തൽബീസിൽ ജഹ്മി എന്ന തലക്കെട്ടിൽ പുസ്തകം എഴുതിയത്. അപ്പൊ അതിനൊക്കെ ഗണ്ണിച്ചു. അപ്പോൾ നമ്മുടെ പണ്ഡിതന്മാരുടെ ബാധ്യത, നമ്മുടെ എൽമ് പഠിക്കുന്ന കുട്ടികളുടെ ബാധ്യത, എൽമ് പഠിക്കുക, ആ പഠിച്ച എൽമ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക, അതനുസരിച്ച് അമൽ ചെയ്യുക. അതേപോലെ എൽമിന്റെ ശത്രുക്കളായ, അഹ്ലുസുന്നയുടെ ശത്രുക്കളായ ബിദഅത്തുകാരുടെ വാദങ്ങളെ ഗണ്ണിക്കുക. ഇതൊക്കെ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് പണ്ഡിതന്മാർ മുമ്പേ ചെയ്തിട്ടുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം പെട്ടെന്ന്. സലഫുസ് സാലിഹീങ്ങളുടെ അഖീദയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇജ്റാഉസ് സിഫാത്തി അലാ ദാഹിരിഹ, അതായത് സിഫാത്തുകൾ അതിന്റെ ബാഹ്യാർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നാം സ്ഥിരപ്പെടുത്തുക. പ്രമുഖനായ സലഫി പണ്ഡിതനായ ഇമാം ഇബ്നു അബ്ദുൽ ബർ ഹിജ്റ 463 അദ്ദേഹം മരണപ്പെട്ടത്. അൽ മുവത്ത എന്ന ഇമാം മാലിക്കിന്റെ ഗ്രന്ഥമുണ്ടല്ലോ, ഇമാം ബുഖാരിക്കും മുസ്ലിമും ഒക്കെ എഴുതപ്പെട്ട സുന്നത്ത് ഹദീസിന്റെ ഒരു അറിയപ്പെട്ട പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ നമുക്കറിയാം സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും പ്രശസ്തമായ പ്രസിദ്ധമായ വ്യാഖ്യാനം ഏതാണ്? ഫത്ഹുൽ ബാരി ആണല്ലോ. അതേപോലെ മുവത്തയിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഷർഹ് ഏതാണ്? അത്തംഹീദ് ലിമാ ഫിൽ മുവത്തഇ മിനൽ മആനി വൽ അസാനീദ്. ഇബ്നു അബ്ദുൽ ബർ എഴുതിയത്. ഇബ്നു തൈമിയ്യക്ക് എത്ര മുമ്പ് വന്ന പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നുണ്ട് അഹ്ലു സുന്നത്തി മുജ്മിഊന അലൽ ഇഖ്റാർ ബിസ്സിഫാത്തിൽ വാരിദി കുല്ലിഹാ ഫിൽ ഖുർആനി വസ്സുന്നത്തി വൽ ഈമാനി ബിഹാ വഹംലിഹാ അലൽ ഹഖീഖത്തി അലൽ മജാസ്. അതായത് അഹ്ലു സുന്നത്തി വൽ പണ്ഡിതന്മാർ മുജ്മിഊന ഏകോപിച്ചിരിക്കുന്നു അലൽ ഇഖ്റാർ ബിസ്സിഫാത്തിൽ വാരിദ കുല്ലിഹാ, അതായത് എല്ലാ സിഫാത്തുകളും ഖുർആനിലും സുന്നത്തിലും എന്ന എല്ലാ സിഫാത്തുകളും സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അംഗീകരിക്കുന്നത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് ഇജ്മാആണ്. മാത്രമല്ല അവ വിശ്വസിക്കുകയും, മാത്രമല്ല വഹംലിഹാ അൽ ഹഖീഖതി ലാ അൽ മജാസ്, അതിന്റെ യഥാർത്ഥ അർത്ഥം സ്ഥിരപ്പെടുത്തിക്കൊണ്ട് വിശ്വസിക്കുക, അതല്ലാതെ മജാസിയായ ആലങ്കാരികമായ അർത്ഥമല്ല കൊടുക്കേണ്ടത്. ഈ വിഷയത്തിൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് ഇടയിൽ എന്തില്ല? ഭിന്നാഭിപ്രായമില്ല. അവർ ഏകോപിച്ചിരിക്കുന്നു, ഏകാണ്ഡമായി അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ശരി, ഇനി അശ്വരയുടെ വിശ്വാസം എന്താണ്? ഒന്നുകിൽ അതിന് തഅ്വീൽ ചെയ്യണം അല്ലെങ്കിൽ തഫ്വീൽ ചെയ്യണം. അതായത് സിഫാത്തുകളുടെ ബാഹ്യാർത്ഥം കൊടുക്കാൻ പറ്റില്ല എന്നാണ് ആരുടെ വാദം? അശ്വരി അഖീദക്കാരുടെ വാദം. ഉദാഹരണം, നമ്മളിപ്പം ഒരു തത്വം പഠിച്ചാൽ മാത്രം പോരാ, അതിന്റെ പ്രാക്ടിക്കൽ വശവും കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനാണ് ഉദാഹരണങ്ങൾ കൊടുക്കുന്നത്. ശരി, നമ്മളിങ്ങനെ തത്വം പറയാ ആർക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ എന്താണ് ഉദാഹരണം? അശ്വരി ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ പഠിക്കണം. അതായത് പ്രത്യേകം നമ്മുടെ പണ്ഡിതന്മാരും അശ്വരി പണ്ഡിതന്മാർ പിന്നെ വിഷയത്തിൽ പഠനം പിന്നെ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രബോധകരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഒരു വിഷയം പഠിക്കുമ്പോൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങൾ വായിക്കണം, മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അത് പൂർണ്ണമായും സത്യമാണെന്ന് നമുക്ക് കൂടുതൽ വിശ്വാസം വേണമെങ്കിൽ അശ്വരി ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥങ്ങളുമായി ഒരു ബന്ധം വേണം. അത് പണ്ഡിതന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്താണ്, ആ ഉദാഹരണങ്ങൾ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് സത്യമാണ് നമുക്ക് പൂർണ്ണമായും ബോധ്യപ്പെടും. ഉദാഹരണം, സമസ്തക്കാര് പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു ഗ്രന്ഥമാണ് റൂഹുൽ ബയാൻ. അത് ഇസ്മായിൽ ഹക്കി അൽ ബുറൂസവി എഴുതിയ പുസ്തകമാണ്. പ്രസിദ്ധമായ തഫ്സീർ ഗ്രന്ഥമാണെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. കാരണം അത് ഒരു ഭാഗത്ത് പക്കാ സൂഫി ബിദഅത്തുകളും വിളച്ചവാദങ്ങളും ഉണ്ട്, അതോടൊപ്പം തന്നെ അഖീദ വശം നോക്കുകയാണെങ്കിൽ അശ്വരി മാതുരിദി അഖീദയാണ്. അപ്പോ അതില് അദ്ദേഹം പറയുന്നുണ്ട്, നോക്കൂ നിങ്ങൾ, ഫഇന്ന അഹ്ലൽ ഹഖി അലാ അന്നൽ ഇസ്ബഅൈനി വകദൽ യദാനി, അവിടെ വകദൽ യദൈനി എന്ന് പറയാം, ഫീ ഖൗലിഹി ലിമാ ഖലഖതു ബിയദൈ മജാസാനി അനിൽ ഖുദ്ര. ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന അറബിയാണ്. അറബി ഭാഷ പ്രയാസമാണെന്ന് തോന്നുന്നവർ ശ്രമിക്കണം. ഒരു വിഷയം പ്രയാസമല്ല. അറബി ഭാഷ പഠിച്ച് വായിച്ച് ശീലമാകുമ്പോൾ ഇൻഷാല്ലാ അത് കൂടുതൽ നമ്മൾ ശീലമാകുമ്പോൾ നമുക്കൊരു എളുപ്പമാകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡിന് യോജിച്ചാൽ യോജിക്കാത്തതാണെന്ന് ആർക്കും തോന്നേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പഠിക്കാൻ സാധിക്കും, പക്ഷെ അറബിക്ക് ബേസിക് ആയി ഉണ്ടാക്കുക, എന്നിട്ട് ആത്മാർത്ഥമായി നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കും. അപ്പൊ എന്താ പറഞ്ഞത്? ഇന്ന അഹ്ലുൽ ഹഖ്, ഹഖിന്റെ വക്താക്കൾ, അതായത് ഹഖിന്റെ ആൾക്കാർ സലഫികളാണോ? ഈ ഇബാറത്തെ പറഞ്ഞത് അതിന് അശ്ശരികൾ, അശ്ശരാണ് ഹഖിന്റെ ആൾക്കാർ. എന്താ അവർ പറഞ്ഞത്? അള്ളാഹുവിന്റെ വിരലുകൾ അല്ലെങ്കിൽ കൈകൾ, ലിമാ ഖലഖ്തു ബിയദൈ, ഞാൻ എന്റെ ഇരു കൈകൾ കൊണ്ടും സൃഷ്ടിച്ചുണ്ടാക്കിയ എന്ന ആയത്തിൽ വന്ന ഇരു കൈകൾ, മജാസാനി, എന്താണ് അത്? ആലങ്കാരികമായ ഒരു പ്രയോഗമാണ്. ഏതാണ് അതിന്റെ, എന്താണ് അതിന്റെ അർത്ഥം? ഖുദ്റത്ത്, ഖുദ്റത്താണ് അതിന്റെ അർത്ഥം. റൂഹുൽ ബയാൻ, ആറാം വാല്യം, 101-ാമത്തെ പേജ്. എന്നാ നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, ഇമാം അബുൽ ഹസൻ അഷ്അരി എഴുതിയ അൽ ഇബാനയിൽ എന്താ പറയുന്നത് നോക്കാം നമുക്ക്. ഇദ്ദേഹം പറയുന്നു, വയുഖാലു ലി അഹ്ലിൽ ബിദഅ, ഇബാന 38-ാമത്തെ പേജിൽ, ബിദഅത്തുകാരോട് പറയപ്പെടേണ്ടതാണ്, ലിമ സഅംതും അന്ന മഅന ഖൗലിഹി ബിയദി ബിയദയ്യ നിഅമതി അസഅംതും ذلك ഇജ്മാഅൻ ഔ ലുഗത്തൻ. അതായത് എന്റെ കൈകൾ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്റെ അനുഗ്രഹമാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് വാദിക്കുന്നു? അതിൽ ഇജ്മാഅ് ഉണ്ടോ? അതിന്റെ ഭാഷാ സഹായമുണ്ടോ? ഫലാ യജിദൂന ദാലിക ഫിൽ ഇജ്മാഇ വലാ ഫിൽ ലുഗതി, അതിൽ ഇജ്മാഅ് ഇല്ല, ഭാഷാ സഹായവുമില്ല. നോക്കൂ നിങ്ങൾ, അതിനുശേഷം ഇബ്നു തൈമിയ്യയുടെ ഇബാറത്തുണ്ട്, അതിനുശേഷം റാസി പറഞ്ഞ് കേൾക്കണം നിങ്ങൾ. ഫഖ്റുദ്ദീൻ റാസി തഫ്സീർ പറയുന്നു, ഈ അല്ലാഹുവിനെ യദിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അൽ യദു ഫീ ഹഖില്ലാഹി യംതനഉ അൻ തകൂന ബിമഅനൽ ജാരിഹ, അതായത് അല്ലാഹുവിന്റെ ഹഖിൽ യദു കൊണ്ട് ഒരിക്കലും ജാരിഹ എന്നർത്ഥം കൊടുക്കാൻ പറ്റൂല, അതായത് അവയവം എന്നർത്ഥം കൊടുക്കാൻ പറ്റൂല. അത് നമ്മളും അങ്ങനെ പറയാറില്ല. അല്ലാഹുവിന്റെ യദ് അല്ലാഹുവിന്റെ സിഫത്താണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അല്ലാഹുവിന് അവയവങ്ങളുണ്ട്, പാർട്സ് ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. ശേഷം പറയുന്നു, വഅമ്മാ സാഇറുൽ മആനി ഫകുല്ലുഹ ഹാസിലത്തു, അതായത് അൽ യദ് കൈ എന്ന അർത്ഥത്തിന് നൽകപ്പെട്ട എല്ലാ അർത്ഥങ്ങളും അതിനു മുമ്പ് അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. ഖുദ്റത്ത്, കഴിവ്, ഖുവ്വത്ത്, ശക്തി, നിഅമത്ത്, അനുഗ്രഹം, ഈ അർത്ഥങ്ങളെല്ലാം ഹാസിലത്താണെന്ന്, അതായത് ഒക്കെ സംഭവ്യമാണ്, അതൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോ ഇമാം അബുൽ ഹസൻ അഷ്അരി റഹ്മത്തുള്ളാഹി അലൈഹി നിഅമത്ത് എന്നർത്ഥം കൊടുക്കാൻ പറ്റൂല, അത് ഇജ്മാഅനും അറബി ഭാഷക്കും എതിരാണെന്ന് പറഞ്ഞു അല്ലേ. പിൽക്കാലത്ത് വന്ന ഫഖ്റുദ്ദീൻ റാസി പറയാണ്, ഫകുല്ലുഹ ഹാസിലത്തും, അതെല്ലാം പറ്റും. അപ്പൊ അതാണ് നാം നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇമാം അബുൽ ഹസൻ അഷ്അരി റഹ്മത്തുള്ളാഹി അലൈഹി പ്രഖ്യാപിച്ച, രേഖപ്പെടുത്തിയ ഇത് എല്ലാ പിൽക്കാലങ്ങളിൽ വന്ന അശ്ശരി പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് സലഫി പണ്ഡിതന്മാരെ ശക്തമായി പറഞ്ഞു, നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. കാരണം എന്താണ്? അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലും പഠിപ്പിച്ച ആ സിഫാത്തുകളുടെ യഥാർത്ഥ അർത്ഥം നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, അത് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുകയാണ്. സലഫു സ്വാലിഹീങ്ങളുടെ അഖീദയാണ് നാം സ്വീകരിക്കേണ്ടത്. സലഫു സ്വാലിഹീങ്ങളുടെ അഖീദ സ്വീകരിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഒരേ ഒരു വിഭാഗം സലഫികളാണ്. ഈ സലഫികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നാം പ്രധാനത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണ്? അഖീദ വിഷയങ്ങളാണ്. അതിൽ തൗഹീദ് അസ്മാഇ വസിഫാത്ത് പെട്ടു, തൗഹീദ് ഉലൂഹിയ പെട്ടു, തൗഹീദ് റുബൂബിയ പെട്ടു. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നു തൊട്ടുമുമ്പുള്ള ഇബാറത്ത്, ഫഇന്ന കസീറൻ മിൻ മുതഅഖിരി അസ്ഹാബിൽ അഷ്അരി ഖറജു അൻ ഖൗലിഹി ഇലാ ഖൗലിൽ മുഅ്തസിലത്തി ഔൽ ജഹ്മിയ്യ ഔൽ ഫലാസിഫ. ഷർഹുൽ അഖീദ അസ്ഫഹാനിയ 78. എന്താ പറഞ്ഞത്? മുതഅഖിരീങ്ങളായ, അതായത് ഇമാം അബുൽ ഹസൻ അഷ്അരിയുടെ അസ്ഹാബുകളിൽ, അഷ്അരികളുടെ കൂട്ടത്തിൽപ്പെട്ട പിൽക്കാലങ്ങളിൽ വന്ന ധാരാളം പണ്ഡിതന്മാര് അവരുടെ വാദം ആരുടെ വാദത്തിലേക്കായി മാറി? മുഅ്തസില, ജഹ്മിയ, ഫലാസിഫ, പിടച്ച കക്ഷികളുടെ വാദമായി മാറിയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇമാം അബുൽ ഹസൻ അഷ്അരി, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര്, അത് മുൻഗാമികളായ അശ്ശരികൾ, പിൽക്കാലങ്ങളിൽ വന്ന അശ്ശരികൾ, പ്രത്യേകിച്ച് ഇമാമുൽ ഹറമൈൻ അബൂ ഹാമിദ് അൽ ഗസ്സാലി, അവർ ഹിജ്റ 5-ാം വർഷത്തിന് ശേഷം വന്ന പണ്ഡിതന്മാരാണ്. അതിനുശേഷമാണ് ഫഖ്റുദ്ദീൻ റാസി, ഹിജ്റ 7-ാം വർഷം, സൈഫുദ്ദീൻ ആമിദി, അതേപോലെ തന്നെ അൽ ഉർമവി പോലെയുള്ള പല പണ്ഡിതന്മാരുമുണ്ട്. അവർ തൊട്ടുകാല ശേഷമാണ് ഇബ്നു തൈമിയ്യ വരുന്നത്, ഹിജ്റ 8-ാം വർഷം. അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചു, അവരുടെ വാദങ്ങളൊക്കെ ഗണ്ണിച്ചു. അങ്ങനെയാണ് ബയാനുത്ത് തൽബീസിൽ ജഹ്മിയ ദർഉത്ത് ആറുൽ അഖ്ലി വന്നഖ്ല ഷിയാക്കൾക്ക് മറുപടി എഴുതി മിൻഹാജു സുന്നത്ത് നബവിയ. അതേപോലെ സൂഫിയാക്കൾക്ക് മറുപടി എഴുതി അർ റദ്ദു അലൽ ബക്രി ഇസ്തിഗാഥ വിഷയത്തിൽ ഇബ്നു തൈമിയ്യ പുസ്തകങ്ങളുണ്ട്. അതേപോലെ ഖാഇദ ജലീല ഫി തവസ്സുലി വൽ വസീല നാലാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇപ്പൊ മനസ്സിൽ വെക്കുക, കുറച്ച് കഴിഞ്ഞ് നമ്മൾ ക്ലാസ് നിർത്തും, എന്നിട്ട് സംശയങ്ങൾ ചോദിക്കാം. നാലാമത്തെ പോയിന്റ് എന്താണ്? അഖീദത്തുൽ അശാഇറ ഫി കലാമില്ലാഹി തആല, അള്ളാഹുവിന്റെ കലാമുമായി ബന്ധപ്പെട്ട് അശരി പണ്ഡിതന്മാരുടെ അഖീദ എന്താണ്? ഇന്ന കലാം അല്ലാഹി തആല ഹുവൽ കലാമുൻ നഫ്സി, അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു സിഫത്താണ് അള്ളാഹുവിന്റെ കലാമായ സിഫത്ത്, അള്ളാഹുവിന്റെ സംസാരം. ഈ വിഷയത്തിൽ ധാരാളം പിഴച്ച കക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഇൽമുൽ കലാം എന്ന പേര് വരാനുള്ള കാരണം തന്നെ എന്താണ്? ഈ അള്ളാഹുവിന്റെ കലാം ചർച്ച ചെയ്ത് പല ഗ്രൂപ്പുകളായി മാറി, അനുസിനെ മാത്രം ഉറച്ചു നിന്നു. കാരണം എന്താ അറിയാം? അള്ളാഹുവിന്റെ കലാം സംസാരം, ഈ സംസാരം നാവുകൊണ്ടായിരിക്കണമല്ലോ എന്നൊക്കെ വാദം വന്നു. മാത്രം ശബ്ദം തൊണ്ട വേണം, അതേപോലെ തന്നെ ശബ്ദത്തിന് സ്ഥലം വേണം, സ്പേസ് വേണം. അപ്പോൾ അതൊക്കെ ഉണ്ടാവുമ്പോൾ അള്ളാഹു ഒരിക്കലും എന്തായാലും സംസാരം ചോദിച്ചതല്ല, സംസാരം എന്ന കലാമിന് നിഷേധിച്ചു കളഞ്ഞു. എന്താണ് തെളിവുകൾ? ഖുർആനിന് തെളിവുണ്ടോ? ഹദീസിന് തെളിവുണ്ടോ? ഇല്ല. എന്താ തെളിവ്? ബുദ്ധിപരമായ ന്യായീകരണങ്ങൾ. അപ്പൊ എന്താണ് അള്ളാഹുവിന്റെ കലാം? അശ്ശരികൾ മുത്തസിലക്കാര് മുമ്പേ അവർ തുറന്നു പറഞ്ഞു, പ്രഖ്യാപിച്ചു, അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സിഫത്തല്ല, എന്താണ്? മഖ്ലൂഖാണ്, അല്ലാഹു സൃഷ്ടിയാണ്. അശ്ശരികൾക്ക് പേടി അള്ളാഹുവിന്റെ കലാം സിഫത്താണെന്ന് പറഞ്ഞാല് മഖ്ലൂഖാണെന്ന് പറഞ്ഞാൽ ആരെ പോലെയായി? മുഅ്തസില ജഹ്മികളെ പോലെയായി. അപ്പം അള്ളാഹുവിന്റെ കലാം സിഫത്താണെന്ന് അവർ സമ്മതിച്ചു, ബാഹ്യമായി മാത്രം. ഇനി വേറൊരു വിഷയത്തിലേക്ക് വരികയാണ്. എന്താണ് അള്ളാഹുവിന്റെ കലാം? ചോദിക്കാണ് രണ്ടാമത്തെ ചോദ്യം. ഒരു അശ്ശരി പണ്ഡിതനോട് ചോദിക്കപ്പെടുന്ന ചോദ്യം, എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ കലാം? അതോ അത് ആശയം മാത്രമാണ്? ആശയം മാത്രമാണ് അള്ളാഹുവിന്റെ കലാം. അതായത് ഇപ്പൊ നമ്മുടെ ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമ്മുടെ സംസാരത്തിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു തോന്നലുണ്ടാവുമല്ലോ, ഒരു വിചാരം, അതാണ് അള്ളാഹുവിന്റെ കലാം. അപ്പോ ഈ ജിബ്രീൽ അലൈഹിസ്സലാം കേട്ടതോ, മുഹമ്മദ് നബി അലൈഹിസ്സലാം കേട്ടതോ, മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിന് വിളി കേട്ടു, അതോ അത് അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കിയ പദങ്ങളും ശബ്ദവുമാണ്? ശരി, ഈ തത്വശാസ്ത്രം ഇൽമുൽ കലാമും പണ്ഡിതന്മാർ പഠിക്കരുത് പറയുമ്പോൾ അതിന് അപകടമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചുണ്ടാക്കിയ കലാമാണ്. അപ്പോ മുഅ്തസിലക്കാരും അശരികളും ഈ വിഷയത്തിൽ എന്താണ്? നല്ല സാമീപ്യമുണ്ട്. പക്ഷേ ഈ വാചകത്തിൽ മാത്രമുള്ള ഒരു വ്യത്യാസം മാത്രം. മുഅ്തസില സത്യസന്ധമായി പറഞ്ഞു, എന്ത്? ഞങ്ങൾ അള്ളാഹുവിന്റെ കലാമ, സിഫത്തായ കലാം ഞങ്ങൾ സ്ഥിരപ്പെടുത്തുന്നില്ല, അത് മഖ്ലൂഖാണ്. അശ്ശരികൾ പറഞ്ഞു അള്ളാഹുവിന്റെ കലാം സിഫത്താണ്. എന്താണ് അള്ളാഹുവിന്റെ കലാം? അത് ആശയം മാത്രമാണ്. അതിനാണ് അൽ കലാമുൻ നഫ്സി. അൽ കലാമുൻ നഫ്സി ഇബ്നു പറയാണ്, അൽ കലാമുൻ നഫ്സി എന്ന വാദം ലോകത്ത് ഒരു വിഭാഗത്തിനും ഇല്ലായിരുന്നു. മുസ്ലിങ്ങളല്ലാത്ത വിഭാഗങ്ങൾക്കൊന്നും ഇങ്ങനത്തെ ഒരു വാദം ഇല്ലായിരുന്നു. ആദ്യമായി ലോകത്ത് ബിദഅത്തായി കൊണ്ടുവന്ന ഒരു വാദമാണ് അൽ കലാമുൻ നഫ്സി. മാത്രമാണ് അള്ളാഹുവിന്റെ കലാമ്, പദങ്ങളും അക്ഷരങ്ങളൊക്കെ അടങ്ങിയ ഈ ഖുർആൻ ഇവരുടെ വാദപ്രകാരം എന്തല്ല? അള്ളാഹുവിന്റെ ഗുണമായ കലാമല്ല. നമ്മുടെ ഈ ജഹ്മികളും അഹ്ലുസുന്നയും തമ്മിലുണ്ടായ പ്രധാനപ്പെട്ട തർക്കം എന്താണ്? ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ ഉണ്ടല്ലോ, ഇപ്പൊ ഉദാഹരണം, ഖുർആന് കൊണ്ട് സത്യം ചെയ്യാൻ പറ്റുമോ? ഖുർആന് കൊണ്ട് സത്യം ചെയ്യാൻ പറ്റുമോ? അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് കൈവെക്കല്ല. ഇപ്പം വൽ ഖുർആൻ വആയാതില്ല സത്യം ചെയ്യാൻ പറ്റും. കാരണം ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിനെ കൊണ്ടോ അള്ളാഹുവിനെ സിഫാത്തുകൾ കൊണ്ടോ സത്യം ചെയ്യാം. അത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ സിഫത്തായതുകൊണ്ടാണ്. ഇവരുടെ വാദപ്രകാരം ഇതല്ല ചെയ്യാൻ പാടില്ല എന്നായില്ലേ? അതേപോലെ തന്നെ മുസ്ഹഫ് വുദു കൊണ്ട് മാത്രമേ സ്പർശിക്കാൻ പാടുള്ളൂ ഖുർആൻ എന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ കലാമായതുകൊണ്ടാണ്. സൃഷ്ടികളുടെ സംസാരമായിരുന്നെങ്കിൽ അങ്ങനത്തെ വിഷയം വരില്ലായിരുന്നു. ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളും പറയുന്നു വുദു ഇല്ലാതെ ഖുർആൻ സ്പർശിക്കാൻ പാടില്ല. നാല് മദ്ഹബിന്റെ അഭിപ്രായം അതാണ്. തർക്കമുണ്ട്, പക്ഷേ ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളും പറയുന്നു നിർബന്ധമായും വുദു വേണം. അത് വരാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ കലാമായതുകൊണ്ടാണ്. അങ്ങനെ കുറേ വിഷയങ്ങൾ ആ കാര്യത്തിലുണ്ട്. അപ്പോ ഇമാം അബു നസർ സിജ്ദി പോലെയുള്ള ഇമാമികളൊക്കെ പിന്നെ അതിൽ ഇജ്മാ കൊണ്ട് തന്നെ സലഫു സാലിഹീങ്ങൾ സ്ഥിരപ്പെടുത്തിയ ഒരു വിഷയമാണ് അള്ളാഹുവിന്റെ കലാമ് എന്ന് പറഞ്ഞാൽ ഹർഫും സൗത്തും അടങ്ങിയതാണെന്ന്. അള്ളാഹുവിന്റെ കലാമിൽ എന്തുണ്ട്? അക്ഷരങ്ങളുണ്ട്, പദങ്ങളുണ്ട്, അതേപോലെ ശബ്ദവും ഉണ്ട്. ഇവിടെ വാദപ്രകാരം മൂസ നബി അലൈഹിസ്സലാം وَإِذْ نَادَى رَبُّكَ مُوسَى إِذْ نَادَاهُ بِالْوَادِ الْمُقَدَّسِ طُوًى എന്നൊക്കെ ആയത്തിൽ ഈ വിളി എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദമാണല്ലോ. സലഫു സാലിഹീങ്ങൾ പണ്ഡിതന്മാർ പറയുന്നു ഈ വിളി എന്ന വാക്ക് നിദാ ആണ്. നിദാ നിദാ അറബി ഭാഷയിൽ എന്താണ്? സൗത്താണ്. സൗത്തില്ലെങ്കിൽ എന്തില്ല? വിളിച്ചു എന്ന് പറയാൻ പാടില്ല. അപ്പോ മൂസ നബി അലൈഹിസ്സലാം നമ്മുടെ വിശ്വാസ പ്രകാരം കേട്ടത് ആരുടെ സംസാരമാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല നേരിട്ട് സംസാരിച്ച സംസാരം. ഇവർ പറയുന്നു അങ്ങനെയല്ല, അള്ളാഹുവിന്റെ എന്താണ് നഫ്സിൽ ആശയമുണ്ടായിരുന്നു, പക്ഷേ ആ ആശയം മൂസ നബി അലൈഹിസ്സലാമിന് കേൾപ്പിക്കാൻ വേണ്ടി ഒരു ശബ്ദത്തെ സൃഷ്ടിച്ചുണ്ടാക്കി. അതാണ് അശ്വരുള്ള വിശ്വാസം. ഇമാം അബു നസർ പറയുന്നു അദ്ദേഹത്തിന്റെ ഇബാദത്ത് നടുവ് പറയുന്നുണ്ട് ഫൽഇജ്മാഉ മുനാഖിദുൻ ബൈനൽ ഉഖലാഇ അലാ കൗനിൽ കലാമി ഹർഫൻ വസൗതൻ ഫലമ്മ നബഗ ഇബ്നു കുല്ലാബിൻ വഅദ്റാബുഹു. അശ്ശരി ഇമാം അബു ഹസൻ അശ്ശരിക്ക് തൊട്ട് മുമ്പ് വന്ന ഒരു പണ്ഡിതനായിരുന്നു ഇബ്നു കുല്ലാബ്. ഇബ്നു കുല്ലാബിന്റെ അഖീദ മുഅ്തസില അഖീദ അല്ലെങ്കിൽ പോലും മിക്സാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇമാം അബു ഹസൻ അശ്ശരിക്ക് രണ്ടാമത്തെ ഘട്ടമുണ്ടായെന്ന് പറഞ്ഞല്ലോ, എന്നാണ് മിക്സായ ഒരു ഘട്ടം. ഏഴ് സിഫാത്തുകൾ സ്ഥിരപ്പെടുത്തുക, ബാക്കിയുള്ളതൊക്കെ തഅ്വീൽ ചെയ്യുക. അത് ശരിക്കും ഇബ്നു കുല്ലാബിന്റെ ഇബ്നു കുല്ലാബ് എന്ന ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്റെ ആശയമായിരുന്നു. ഇമാം അബു നസർ പറയുന്നു ഫലമ്മ നബഗ ഇബ്നു കുല്ലാബിൻ വഅദ്റാബു, ഇബ്നു കുല്ലാബ് പ്രശസ്തനായപ്പോൾ വഹാമുൽ റദ്ദി അൽ മുഅ്തസില, മുഅ്തസിലക്കാർക്കെതിരെ മറുപടി കൊടുത്തപ്പോൾ മിൻ തരീഖി മുജർറദിൽ അഖ്ലി, ബുദ്ധിപരമായ തരീഖ് കൊണ്ട് മാത്രം, وهم لا يخبرون اصول السنه اصول السنه അവർക്ക് പരിചയമില്ലായിരുന്നു, ولا ما كان السلف عليه. അതായത് ഇബ്നു കുല്ലാബ് പോലെയുള്ള പണ്ഡിതന്മാർ മുഅ്തസിലക്കാർ മറുപടി കൊടുത്തു, അതേപോലെ പിൽക്കാലങ്ങളിൽ വന്ന അശ്ശരികളും മറുപടി കൊടുത്തു. അങ്ങനെയാണ് ശരിക്കും പല, അതായത് ഹിജ്റ നാലാം നൂറ്റാണ്ടിനു ശേഷം ഇസ്ലാമിക രാഷ്ട്രത്തിൽ പല രാഷ്ട്രങ്ങളിലും ഔദ്യോഗികമായിട്ട് അഹ്ലുസുന്ന അഖീദയായി പ്രഖ്യാപിക്കപ്പെട്ടത് അവരുടെ അഖീദയാണ്, അശ്ശരി അഖീദയാണ്. എന്തായാലും അതിന്റെ പ്രധാനപ്പെട്ട കാരണം മുഅ്തസിലക്കാർക്കെതിരെ മറുപടി കൊടുക്കാൻ വേണ്ടി, ഖണ്ഡനം എഴുതാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി മുൻനിരയിൽ ഉണ്ടായിരുന്ന വിഭാഗമായിരുന്നു അശ്ശരികൾ. അങ്ങനെ പല മറുപടികളിലും സത്യമുണ്ട്, അത് സത്യം ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെന്താണ് അഹ്ലുസുന്ന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. പക്ഷേ എന്തായിരുന്നു അപകടം? അവിടെ മറുപടി സത്യമുണ്ടായതോടൊപ്പം തന്നെ പല വിഷയങ്ങളിലും വിശദീകരണങ്ങളിലും അപകടങ്ങളും ഉണ്ട്. അതായത് സലഫു സാലിഹീങ്ങളുടെ അഖീദയ്ക്ക് യോജിച്ചതല്ല. അത് ഇമാം അബു നസർ പോലെയുള്ള ഇമാമിങ്ങൾ, ഇമാം അബു നസർ ഹിജ്റ 444 മരണപ്പെട്ടത്, എല്ലാവരും പറയും ഇബ്നു തൈമിയ മാത്രമാണ് മറുപടി കൊടുത്തത്, അല്ല, എത്രയോ ഇമാമിങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം മറുപടി കൊടുക്കുകയും ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്ത ഒരു പണ്ഡിതനായിരുന്നു ഇബ്നു തൈമിയ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് മുഅ്തസിലക്കാർക്ക് ഇബ്നു കുല്ലാബ് പോലെയുള്ള ആൾക്കാരൊക്കെ മറുപടി കൊടുത്തപ്പോൾ മിൻ തരീഖി മുജർറദിൽ അഖ്ലി, കേവലം ബുദ്ധിപരമായ തരീഖ് കൊണ്ടാണ് മറുപടി കൊടുത്തത്, അവിടെയാണ് പിഴവുകൾ സംഭവിച്ചത്. അതായത് മുഅ്തസിലക്കാർക്ക് അശ്ശരികൾ മറുപടി കൊടുക്കുമ്പോൾ ഈ അശ്ശരി പണ്ഡിതന്മാർ, ഇപ്പം ഫഖ്റുദ്ദീൻ റാസി അദ്ദേഹം ഉസൂൽ ഫിഖ്റും തഫ്സീറിലും അതേപോലെ വലിയ പണ്ഡിതനായിരുന്നു, പക്ഷെ ഹദീസിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അബൂ ഹാമിദ് അൽ ഗസ്സാലി അദ്ദേഹം കർമ്മശാസ്ത്രം, തത്വശാസ്ത്രം, ഉസൂൽ ഫിഖ് ഒക്കെ പാണ്ഡിത്യമുണ്ടായിരുന്നു, ഹദീസിൽ പാണ്ഡിത്യം ഇല്ലായിരുന്നു. അതേപോലെ തന്നെ ഇമാമുൽ ഹറമൈൻ അബുൽ മഅലി ജുവൈനി ഇബ്നു തൈമിയ പറയുന്നുണ്ട് അവരൊക്കെ ഈ വിഷയത്തിൽ അശ്ശരി അഖീദ ഇത്രയും പഴവുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സുന്നത്തിന്റെ വിഷയത്തിൽ വേണ്ടത്ര പാണ്ഡിത്യവും പരിചയവും ഇല്ലായിരുന്നു. അത് ഇബ്നു തൈമിയ അതിനു മുമ്പ് ഉഹും ലാ യഖ്ബറൂന ഉസൂല സുന്ന, സുന്നത്തിന്റെ മൗലിക വിഷയങ്ങളിൽ അവർക്ക് വേണ്ടത്ര പരിചയം ഖിബ്റത്ത് ഇല്ലായിരുന്നു. നിർത്തുകയാണ്, പത്ത് മിനിറ്റ് കൊണ്ട് നിർത്തും ഇൻഷാല്ലാ. അഞ്ചാമത്തെ പോയിന്റിലേക്ക് നോക്കൂ. അശ്ശരികൾ സ്വീകരിച്ച അഖീദ എന്താണ്? അള്ളാഹുവിന്റെ കലാമ് എന്ന് എന്താണ്? നമ്മൾ നാട്ടിലൊക്കെ വലിയ ബഹുമാനത്തോടെ കാണുന്ന ഒരു പണ്ഡിതനാണ് ഇബ്രാഹിമുൽ ബാജൂരി. ഇബ്രാഹിമുൽ ബാജൂരിയുടെ അഖീദ പുസ്തകമാണ് തുഹ്ഫത്തുൽ മുരീദ് ഷർഹു ജൌഹറുൽ തൗഹീദ്. അത് അദ്ദേഹം പറയുന്നുണ്ട് വമദ്ഹബു അഹ്ലി സുന്ന, അഹ്ലി സുന്നത്തിന്റെ മദ്ഹബ് എന്താണ്? അന്നൽ ഖുർആന ബിമഅന കലാമിൻ നഫ്സിഹി ലൈസ ബിമഖ്ലൂഖിൻ, അതായത് ആശയം എന്ന അർത്ഥത്തിൽ ഖുർആൻ എന്തല്ല, മഖ്ലൂഖല്ല. അതായത് ഖുർആനിന്റെ ആശയം അള്ളാഹുവിന് മുമ്പേ അറിയാം, അള്ളാഹു സുബ്ഹാനഹു വതആല നഫ്സിയായ കലാം നിനക്ക് ഉണ്ട്, മുമ്പേ ഉണ്ട്. പക്ഷേ വഅമ്മൽ ഖുർആൻ ബിമഅന ലഫ്ദി ലദീ നഖ്റഉഹു ഫഹു മഖ്ലൂഖുൻ, എന്നാൽ നാം വായിക്കുന്ന അള്ളാഹുവിൻ ഈ ഖുർആനിക പദങ്ങൾ അതെന്താണ്, സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത്? ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാം കേൾക്കാൻ വേണ്ടി സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കി. പക്ഷേ അഹ്ലുസുന്നയുടെ അഖീദ പ്രകാരം എന്താണ് അള്ളാഹുവിന്റെ കലാമ്? അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിക ആയത്തുകൾ അള്ളാഹു സംസാരിച്ചു, ആ സംസാരം ആര് കേട്ടു? ജിബ്രീൽ അലൈഹിസ്സലാം കേട്ടു. അതുകൊണ്ടാണ് കലാമുല്ലാ എന്ന് പറയാനുള്ള കാരണം, അല്ലാതെ സൃഷ്ടിച്ചുണ്ടാക്കിയതല്ല. അപ്പൊ അതാണ് ശരിക്ക് അശ്ശരിയുടെ അഖീദ. എന്താണ് പദം എന്ന അർത്ഥമാണെങ്കിൽ എന്താണ്, മഖ്ലൂഖാണ്. എന്നാൽ ആശയം എന്ന അർത്ഥത്തിലാണെങ്കിൽ അതെന്താണ്, സിഫത്താണ്, അല്ലെങ്കിൽ അത് മഖ്ലൂഖല്ല. അപ്പൊ ശരിക്ക് നമ്മൾ പലപ്പോഴും ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ആശയമാണോ? അല്ല, ആശയവും പദങ്ങളും അടങ്ങിയതാണ് എന്താണ് ഖുർആൻ. അപ്പൊ കേവലം ഇതല്ല, കേവലം ആശയമല്ല. ആറാമത്തെ പോയിന്റ് അഖീദത്തുൽ അശാഇറ ഫി ഇസ്തിവാഇല്ലാഹി അർശ്, എന്താണ് ഇന്ന മഅൽ ഇസ്തിവായി അൽ ഇസ്തീല, അതായത് ഇസ്തിവാഇന്റെ അർത്ഥം ഇസ്തീല ആണ് എന്നാണ് അശ്ശരി അഖീദ. നമ്മൾ പറഞ്ഞാൽ പോരാ, അത് അവിടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ ഏറ്റവും താഴെ, അതായത് ആ ആറാമത്തെ ഗണ്ണികയിൽ നമുക്ക് കാണാൻ പറ്റും താഴെ, ഖാല സൈഫുദ്ദീനിൽ ആമിദി അൽ ഹംബലി ഫുമ്മ ശാഫിഈ, അതായത് സൈഫുദ്ദീൻ ആമിദി അശ്ശരി അഖീദയുടെ വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ അബ്കാറുൽ അഫ്കാർ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇന്ന തഫ്സീർ അൽ ഇസ്തിവാഇ ബിൽ ഇസ്തിലാഇ വൽ ഖഹ്രി ഹുവ മിൻ അഹ്സനി തഅ്വീലാതി വഅഖറബിഹ, അതായത് ഇസ്തിവാഇനെ അള്ളാഹുവിന്റെ ആരോഹണത്തെ കീഴടക്കുക, പരാജയപ്പെടുത്തുക എന്ന വ്യാഖ്യാനമാണ് ഏറ്റവും നല്ല വ്യാഖ്യാനങ്ങളിൽ, ഏറ്റവും ഹക്കിനോട് ഏറ്റവും അടുത്ത വ്യാഖ്യാനം ഏതാണ്? ഇസ്തില ആണ്. ഇവരുടെ ഇമാമായ ഇമാം അബൂ ഹസൻ അശ്അരി പറഞ്ഞു ഇസ്തില എന്ന വ്യാഖ്യാനം കൊടുത്ത കക്ഷിയാരാണ്? മുഅ്തസിലയാണ്. ഇവരെന്താ പറഞ്ഞത്? ആമിദി പറയാണ് ഏറ്റവും ഹക്കിനോട് അക്റബായ, ഏറ്റവും മിൻ അഹ്സനി തഅ്വീലാത്, വ്യാഖ്യാനങ്ങൾ ഏറ്റവും നല്ല വ്യാഖ്യാനം ഏതാണ്? ഇസ്തില ആണെന്ന്. അപ്പം മുഅ്തസിലക്കാരുടെ അന്ന് ഇമാമിയങ്ങൾ നിഷേധിച്ചു കളഞ്ഞ, തള്ളിക്കളഞ്ഞ ആ ദുർവ്യാഖ്യാനം ഏറ്റവും നല്ല വ്യാഖ്യാനമായി മാറി പിൽക്കാലങ്ങളിൽ. എന്താണ് ഇമാം അബൂ ഹസൻ പറഞ്ഞത് നോക്കാം, നമുക്ക് നോക്കാം. അൽ ഇബാനയിൽ പറയുന്നുണ്ട് വഖദ് ഖാല ഖായിലൂന, ശ്രദ്ധിക്കണം, മിനൽ മുഅ്തസിലത്തി വൽ ജഹ്മിയത്തി വൽ ഹറൂരിയ. ഹറൂരി എന്ന് പറഞ്ഞാൽ ഈ ഖവാരിജിൽപ്പെട്ട ഒരു വിഭാഗമാണ് അൽ ഹറൂരിയ. ഹറൂരികളും ജഹ്മികളും മുഅ്തസിലക്കാരൊക്കെ പറഞ്ഞു ഇന്നമഅന ഖൗലില്ലാഹി തആല അർറഹ്മാനു അലൽ അർശി സ്തവാ അന്നഹു സ്തൗലാ വമലക വഖഹർ, അള്ളാഹു സുബ്ഹാനഹു വതആല അദീനത്തിപ്പെടുത്തി, അള്ളാഹു സുബ്ഹാനഹു വതആല കീഴടക്കി, പരാജയപ്പെടുത്തി എന്നർത്ഥമാണ്. വഅന്ന അല്ലാഹു തആല ഫി കുല്ലി മക്കാൻ, എല്ലാ സ്ഥലത്തും അള്ളാഹു ഉണ്ട്. ഇതവിടെ വാദമാണ്, ജഹ്മിയുടെ വാദമാണ്. പല അഖീദ പഠിക്കാത്ത ആൾക്കാരും ചോദിക്കുകയാണ് അള്ളാഹു എവിടെയാണ്? എല്ലായിടത്തുണ്ട്. ഇതവിടെ വാദമാണ്, ജഹ്മികളുടെ വാദമാണ്. ശരി, വജഹദു, അവർ നിഷേധിക്കുന്നു അൻ യകൂന അല്ലാഹു അസ്സ വജല്ല മുസ്തവിൻ അലാ അർശിഹി, അള്ളാഹു അർശിന്റെ മേലെ ഇസ്തിവാ ചെയ്തവനാണെന്ന് ഈ പറഞ്ഞ കക്ഷികളൊക്കെ നിഷേധിക്കുന്നു. അപ്പം ഇസ്തൗല എന്ന വാദം മുഅ്തസില, ജഹ്മിയ, ഹറൂരിയ പോലുള്ള കക്ഷികളുടെ, പിടച്ച കക്ഷികളുടെ വാദമാണ്. സുബ്ഹാനല്ലാഹ്, അതാണ് പിൽക്കാലങ്ങളിൽ അശ്ശരി പണ്ഡിതന്മാരെ പറയുന്നു ഏറ്റവും നല്ല വ്യാഖ്യാനമാണത്. ഇനി ഏഴാമതൊക്കെ ഉദാഹരണങ്ങൾ മാത്രമാണ്. ഏഴാമത്തെ ഉദാഹരണം എന്താണ്? നമ്മുടെ വിശ്വാസമാണ് സഹോദരന്മാരെ. അതായത് ഖിയാമത്ത് നാളിൽ വിശ്വാസികൾ അള്ളാഹുവിനെ കാണും. മാത്രമല്ല സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ എല്ലാവരെയും ആ ലക്ഷ്യം പൂർത്തീകരിക്കുമാറാകട്ടെ, എല്ലാവരെയും സ്വർഗവാസികളാക്കുമാറാകട്ടെ. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഇല്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ അള്ളാഹു പറഞ്ഞതാണ്. അതായത് നന്മ ചെയ്തവർക്ക് അൽ ഹുസ്നയുണ്ട്, സ്വർഗമുണ്ട്, വസിയാദ അതിൽ കൂടുതലായ അനുഗ്രഹമുണ്ട്. എന്താണ് വസിയാദ? അള്ളാഹുവിനെ, അള്ളാഹുവിന്റെ വജീലേക്ക് നോക്കിക്കൊണ്ട് എല്ലാ വിശ്വാസികളും തൃപ്തിപ്പെടുക, കാണുക എന്നത്. റുഇയത്തുൽ മുഅ്മിനീന റബ്ബഹും യൗമൽ ഖിയാമ, അത് പ്രധാനപ്പെട്ട ഒരു അഖീദയാണ്. അത് ആ നിഷേധിച്ചു കളഞ്ഞു, മുഅ്തസില വിഭാഗക്ക നിഷേധിച്ചു കളഞ്ഞു. കാണ്, കണ്ടു എന്ന് പറഞ്ഞാല് എനിക്ക് കാണാൻ പറ്റിയൊരു വസ്തു, ഒരു തടിയുള്ള വസ്തുവായിരിക്കും. അപ്പോ അള്ളാഹുക്ക് തടിയുണ്ട് തോന്നിയില്ലേ, ബുദ്ധി. അങ്ങനെ ആ അഖീദയെ നിഷേധിച്ചു കളഞ്ഞു ആര്? മുഅ്തസില. അങ്ങനെ അശ്ശരിൽ വന്നു, അശ്ശരികൾ ഗ്രന്ഥങ്ങളിൽ എഴുതി അള്ളാഹുവിനെ കാണും, വിശ്വാസികൾ കണ്ണുകൾ കൊണ്ട് തന്നെ അള്ളാഹുവിനെ കാണുന്ന രേഖപ്പെടുത്തി. ഇൽമുൽ കലാമിൽ കുളിച്ച, ഇൽമുൽ കലാമിൽ മുങ്ങിയ ഫഖ്റുദ്ദീൻ റാസി, അതേപോലെ അബൂ ഹാമിദ് അൽ ഖസ്സാലി, സൈഫുദ്ദീൻ ആമിദി പോലെ പണ്ഡിതന്മാർ ഈ ഗ്രന്ഥങ്ങളിൽ എഴുതി. എന്താ എഴുതിയത്? ശ്രദ്ധിക്കണം, അള്ളാഹുവിനെ കാണും എന്ന് നമ്മൾ പറയും, പക്ഷേ ഈ നഗ്നമായ കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നത് അല്ല, മറിച്ച് മനസ്സിന്റെ കണ്ണുകൊണ്ടാണ് കാണുന്നത്. അപ്പൊ എന്ത് നിഷേധിച്ചു? പദം അവർ സ്ഥിരപ്പെടുത്തി, അള്ളാഹുവിനെ കാണും എന്ന വാക്ക് അവർ സ്ഥിരപ്പെടുത്തി. ആ ദിവസങ്ങളിൽ, ആ ദിവസത്തിൽ മുഖങ്ങൾ പ്രസന്നങ്ങളായ മുഖമായിരിക്കും. അവരുടെ റബ്ബിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അഖീദ അഹ്ലു സുന്നത്ത് സ്ഥിരപ്പെടുത്തിയ അഖീദയാണ്. ഇത് നിഷേധിച്ചു കളഞ്ഞു ജഹ്മികളും മുഅ്തസിലക്കാരും. അശ്ശരിൽ പറഞ്ഞു അത് നമ്മൾ സ്ഥിരപ്പെടുത്തുന്നുണ്ട്, നോട്ടം എന്ന അഖീദ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് നോക്കുക? നമ്മളിപ്പോൾ പരസ്പരം കാണുന്നത് പോലെ കാണൂ? ഇല്ലല്ലല്ല, അത് മനസ്സിൽ തോന്നുന്ന ഒരു അമിതമായ വിജ്ഞാനമാണ്, അത് ഉൾക്കാഴ്ചയാണ്. അതായത് അഗാധമായ അല്ലെങ്കിൽ ആഴത്തിൽ അള്ളാഹുവിനെ കൂടുതൽ പരിചയപ്പെടുക, അള്ളാഹുവിനെ തിരിച്ചറിയുക എന്ന അർത്ഥമാണ്. നോക്കൂ, നിങ്ങൾ ഫഖ്റുദ്ദീൻ റാസി പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അൽ മത്താലിബുൽ ആലി എന്ന പുസ്തകം പറയുന്നുണ്ട്, ഇന്ന റുഇയത്തല്ലാഹി തആല ബിതഫ്സീലിൽ മദ്കൂരി ബിതഖ്ദീരി അൻ തഹ്സുൽ, അത് സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, ഫമഹല്ലുഹ ഹുവൽ ഐനു വൽ ഹദഖതു അം ജൗഹറുൻ നഫ്സ്. അതായത് കാണുക എന്തുകൊണ്ടാണ് കാണുക? നഫ്സ് കൊണ്ടാണോ കാണുക, അല്ലെങ്കിൽ ഐന് കൊണ്ടാണോ കാണുക, കണ്ണുകൊണ്ടാണ് കാണുക? അദ്ദേഹം പറയുന്നു വൽ ഔവൽ, കണ്ണുകൊണ്ട് കാണുക എന്നത് കൽ മുസ്തബഅദ് ജിദ്ദൻ, അതൊക്കെ വിദൂരമായ ഒരു വിഷയ അഭിപ്രായമാണ്, ഒന്നും ശരിയല്ല. വഅമ്മ അന്ന മഹല്ല ദാലികൽ ഇദ്റാക ശരീഫ ഹുവ ജൗഹറുൻ നഫ്സിൻ നാതിഖ ഫഹാദ അഖറബു ലിൽ അഖ്ൽ. അൽ മത്താലിബുൽ ആലിയ രണ്ടാം വാല്യം 55-ാമത്തെ പേജ്. എന്താ പറഞ്ഞത്? എന്നാൽ അള്ളാഹുവിനെ കാണുക എന്നത് അത് അതിന്റെ സ്ഥലം, അതിന്റെ സ്ഥാനം, അത് ജൗഹറുൻ നഫ്സാണ്, മനസ്സാണ്, നമ്മുടെ മനസ്സാണ് എന്ന അഭിപ്രായമാണ് ബുദ്ധിക്ക് ഏറ്റവും യോജിച്ച അഭിപ്രായം. മറ്റത് വിദൂരപ്പെട്ട അഭിപ്രായമാണ്. അപ്പം ആരിലേക്കാണ് അടുക്കുന്നത്? മുഅ്തസില അഖീദയിലേക്ക് അടുക്കുന്നത്. അതുകൊണ്ടാണ് അശ്ശരി അഖീദ അപകടം പിടിച്ചതാണെന്നൊക്കെ നമ്മൾ പറയാനുള്ള കാരണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ദർഉ തആറുദുൽ അഖ്ലി വന്നഖ് എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഫലിഹാദാ സാറഹ് അൽ ഹുദ്ദാഖ് മിൻ മുതഅഖിരി അൽ അശ്അരിയ്യതി. അതായത് പ്രഗത്ഭരായ അശ്ശരി പണ്ഡിതന്മാരിൽ പ്രഗത്ഭരായ പിൽക്കാലങ്ങളിൽ വന്ന പലരും അല നഫിയുർ റുഇയ്യതി, റുഇയ്യത്തെ നിഷേധിക്കുന്നവരാണെന്ന്. അതായത് അള്ളാഹുവിനെ കാണുകയില്ല എന്ന് പച്ചയായി പറയൂല, പക്ഷെ അതിന്റെ അർത്ഥത്തെ അവർ ദുർവ്യാഖ്യാനിക്കും. പറയുന്നു മുവാഫഖത്തിൽ മുഅ്തസില, മുഅ്തസില അഖീദയോട് അവർ യോജിക്കുന്നു. ഫഇദാ അത്ലഖൂഹ മുവാഫഖത്തൽ അഹ്ലു സുന്നത്ത്, അഹ്ലു സുന്നത്തിനോട് യോജിക്കാൻ വേണ്ടി അവർ ആ പദം സ്ഥിരപ്പെടുത്തിയാൽ തന്നെ, ഫസ്സറൂഹ ബിമാ തുഫസ്സിറുഹ ബിഹിൽ മുഅ്തസില, മുഅ്തസിലക്കാര് നൽകുന്ന വ്യാഖ്യാനമാണ് അശ്ശരികളും നൽകാറുള്ളത്. വഖാലു, അവർ പറയും, അൽ ഖിലാഫു ബൈനനാ വബൈൽ മുഅ്തസില ലഫ്ദിയ്യുൻ, അശ്ശരികൾക്ക് സമ്മതിക്കേണ്ടി വന്നു. ഞങ്ങളും മുഅ്തസിലക്കാരും തമ്മിൽ തർക്കം എതിരാണുള്ളത്? പദത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തർക്കമാണ്, പദത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തർക്കമാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഇടയെന്തില്ല, തർക്കമില്ല. അപ്പോൾ ഇതാണ് അശ്ശരി അഖീദയും സലഫി അഖീദ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് ഒരു ചെറിയ ഒരു ക്ലാസ്സായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നാഫിആയ ഇൽമ് പഠിക്കുന്ന ഒരു മഹത്തായ ഒരു ഇജ്തിമാഅായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, സാലിഹായ അമലായി നമ്മൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തുതരുമാറാകട്ടെ. നാഫിആയ ഇൽമ് കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ മുവഹ്ഹിദായി ജീവിച്ച് മരിക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والسلام عليكم ورحمة الله وبركاته. عليكم ورحمة الله وبركاته. صحيح البخاري متو حديث ابن دنگلیلوم نبی صلی اللہ علیہ وسلم പഠിപ്പിച്ച ഒരു ഹദീസാണ്. من عادى لي وليا فقد آذنته بالحرب. അതായത് എൻ്റെ വലിയനെ വല്ലവനും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചു. ഖുദ്സിയായ ഹദീസാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? അല്ലാഹു ഫർളാക്കിയ കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഫർളാക്കിയ കാര്യങ്ങൾ ചെയ്ത് സുന്നത്തായ കാര്യങ്ങൾ അധികരിപ്പിച്ചാൽ അവൻ എന്നിലേക്ക് കൂടുതൽ അടുത്തു. അങ്ങനെ അവൻ കണ്ണുകൊണ്ട് കാണുന്നത്, കേൾക്കുന്നത്, പ്രവർത്തിക്കുന്നതെല്ലാം എന്റെ കൽപ്പനകൾക്ക് അനുസരിച്ചാണ് എന്ന അർത്ഥമാണ് പണ്ഡിതന്മാര് അതിൽ നിന്ന് മനസ്സിലാക്കിയത്. കുന്തു സമഅഹുല്ലദി യസ്മഉ ബിഹി വ ബസറഹുല്ലദി യുബ്സിറു ബിഹി. അതായത് അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും, കാഴ്ച ഞാനാകും എന്ന ആ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പിഴച്ചുപോയ സൂഫികൾ അവരുടെ അദ്വൈത സിദ്ധാന്തത്തിനും വലിയ മനുഷ്യനിൽ അള്ളാഹു ആവാഹിക്കും ഹലൂലു ചെയ്യും എന്ന അപകടം പിടിച്ച പച്ചയായ കുഫ്രായ വാദങ്ങളിലേക്കെല്ലാം പിഴച്ചുപോയ സൂഫികൾ വഴിമാറി. അപ്പോൾ ഇത് ശരിക്ക് അശ്ശരി അഖീദയിൽ നിന്ന് വന്നതല്ല, ഇത് മറിച്ച് ഈ അദ്വൈത സിദ്ധാന്തവും ഹലൂലിന്റെയും വക്താക്കളായ സൂഫികളുടെ ദുർവ്യാഖ്യാനമാണ്. അഹ്ലുൽ ഹുലൂലി വലിത്തിഹാദിന്റെ ദുർവ്യാഖ്യാനമാണ് ഇത്. ഇത് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇമാം ഇബ്നു റജബ് ബിൻ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ജാമിഉൽ ഉലൂം വൽ ഹിക്കം എന്ന 40 ഹദീസുകളുടെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദിച്ച വേറൊരു ചോദ്യം, അള്ളാഹു സുബ്ഹാനഹു വതആല പല സൃഷ്ടികൾ കൊണ്ടും സത്യം ചെയ്തിട്ടുണ്ട്. വദ്ദുഹ വല്ലൈലി വൽഖമരി. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് സത്യം ചെയ്യാൻ പറ്റുമോ? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ച സൃഷ്ടികൾ കൊണ്ടെല്ലാം അള്ളാഹുവിന് സത്യം ചെയ്യാം. സൃഷ്ടികൾക്ക് സത്യം ചെയ്യണമെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ ഔ അശ്റക. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ വല്ലവൻ സത്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ ഒന്നുകിൽ കാഫിറായി അല്ലെങ്കിൽ മുശ്രിക്കായി. അപ്പോൾ കുഫ്രായ ഒരു കാര്യമാണ്. അപ്പോൾ ഒരാൾ പറയാണ് പ്രവാചകനാണ് സത്യം എന്നൊരാൾ പറയുകയാണെങ്കിൽ അതിന്റെ വിധി എന്താണ്? അത് കുഫ്രാണ്. ഇനി അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ പുറത്തു പോകില്ലേ, അവിടെയാണ് ചർച്ച. പുറത്തു പോകണമെങ്കിൽ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്, പ്രവാചകന്റെ അദമത്ത് ഇലാഹിന്റെ അദമത്താണ് എന്ന വിശ്വാസം വേണം. അല്ലെങ്കിൽ അതെന്തായി മാറി? കുഫ്ർ അല്ലെങ്കിൽ ഷിർക്ക് അസ്ഗറാണ്. ഷിർക്ക് എന്താണ്? അസ്ഗറാണ്. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ഈ അൽ ഹലിഫ്. അത് സൃഷ്ടികൾക്ക്, സൃഷ്ടികളുടെ പേരിൽ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷിർക്കാണ്. പക്ഷേ അത് ഷിർക്ക് അസ്ഗറാണ്. കാരണം അത് പറയുന്നവരുടെ മനസ്സിലെന്തില്ല, അത് ഇലാഹിന്റെ പദവിയിലേക്ക് ആ അവമത്ത് മാഹാത്മ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. മറിച്ച് അവിടെ ആ പദത്തിൽ വന്ന, വാക്കിൽ വന്ന, പ്രയോഗത്തിൽ വന്ന അബദ്ധമാണ്. പക്ഷെ എങ്കിലും അത് വലിയ അപകടമാണ്. ഇതുപോലെ മാഷാ അല്ലാഹു വശീത നബി സല്ലം എതിർത്ത ഒരു പ്രയോഗമാണ്. നീയും ഉദ്ദേശിക്കുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നു, താങ്കളും ഉദ്ദേശിക്കുന്നു, ഒരുമിച്ച് പറയാൻ പാടില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നു, ശേഷം താങ്കൾ ഉദ്ദേശിക്കുന്നു. കാരണം അള്ളാഹുവിന്റെ മഷീഅത്ത് വേറെ, സൃഷ്ടികളുടെ മഷീഅത്ത് വേറെ. ഒരുമിച്ച് പറയാൻ പാടില്ല, വാവ് ഉപയോഗിക്കാൻ പാടില്ല, സുമ്മാ വേണം. അതുകൊണ്ടാണ് ഈ ജൂതന്മാര് നബി സല്ലല്ലാഹു അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളും ശിർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു പറഞ്ഞു, എന്താണ് അങ്ങനെ? മാഷാ അല്ലാഹു വശീഅത്ത് നിങ്ങൾ പറയാറില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു പറഞ്ഞു സഹാബിമാരോട്, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. മാഷാ അല്ലാഹു വഹ്ദഹ്, അള്ളാഹുവിന് മാത്രം മഷീഅത്ത്. ഇനി സൃഷ്ടികളെ കൂടെ പറയുകയാണെങ്കിൽ തുമ്മ എന്ന് ഉപയോഗിക്കണം. അപ്പൊ അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. സൃഷ്ടികളെ കൊണ്ട് നമുക്ക് സത്യം ചെയ്യാൻ പാടില്ല, ഹലിഫ് പാടില്ല. അതെന്താണ്? അത് വലിയ തെറ്റാണ്, അബദ്ധമാണ്. അള്ളാഹുവിനെ കൊണ്ടോ അള്ളാഹുവിന്റെ സിഫാത്തുകൾ കൊണ്ടോ നമ്മൾ ഹലിഫ് ചെയ്യാം. അതെ, അതായത് എന്താണ്? അതായത് ഒരു വ്യക്തിയുടെ ഒരു കർമ്മം, ഇപ്പം ഇസ്തിഗാസ, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക, അതിന്റെ വിധി എന്താണ്? ഷിർക്ക് അക്ബറാണ് അല്ലേ? ഷിർക്ക് അക്ബറാണ്. പക്ഷെ ആ വ്യക്തിയെ കാഫിറാക്കണമെങ്കിൽ അയാൾ, ആ വ്യക്തി ഇപ്പൊ മുഹമ്മദ് എന്ന വ്യക്തി, അല്ലെങ്കിൽ ഖാലിദ്, അല്ലെങ്കിൽ മൂസ, ഏതെങ്കിലും ഒരു വ്യക്തി, അഹമ്മദ്, ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ലഹു ഷുറൂത്തുൻ, തക്ഫീറിന് ഷർത്തുകളുണ്ട്. ഒരു പക്ഷെ അയാൾ അഗ്നിയായിരിക്കും, ഒരു പക്ഷെ അയാൾക്ക് പഠിച്ചിട്ടുണ്ടാവൂല, ഒരു പക്ഷെ അയാൾക്ക് ശുബഹത്തുണ്ടാവും. അങ്ങനെ കുറെ ഷർത്തുകൾ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അൽ ഫർഖു ബൈന തക്ഫീരിൽ ഔസാഫ് വ തക്ഫീരിൽ അയാൻ എന്ന ഖാഇദ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത്. അതായത് ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് കുഫ്ർ പറയുന്നതും വിധി പറയുന്നതും, വ്യക്തികളെ സംബന്ധിച്ച് കാഫിർ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. നമുക്കറിയാം സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് എന്താണ്? മുൻകാലങ്ങളിൽ ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു ആള് മരിക്കുന്നതിന്റെ ഒട്ടു മുമ്പ് മക്കളൊക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കത്തിച്ച് കരിയാക്കി നിങ്ങളത് കടലിൽ വിതരണം എന്ന് പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? കാരണം അയാൾ പാപിയായിരുന്നു. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അയാൾ അയാളെ ശിക്ഷിക്കും എന്ന് അയാൾക്ക് ബോധ്യമുണ്ട്. ഈ വിശ്വാസം എന്തുകൊണ്ടാണ് അയാൾ എന്നെ ആകെ കത്തിച്ച് കരിയാക്കണമെന്ന് പറഞ്ഞത്, പൊടിയാക്കണമെന്ന് പറഞ്ഞത്? അങ്ങനെ പൊടിയാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന് ഒരു പക്ഷേ എന്നെ വീണ്ടും പുനർജീവിപ്പിക്കാൻ പറ്റുകയില്ല എന്നൊരു ഷക്ക് വന്നു. ആ ഷക്ക് എന്താണ്? കുഫ്രാണ്. മുഖ്റിജുൻ അനിൽ മില്ല, മില്ലത്തിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ ഒരു ഒരാൾക്ക് സംശയമുണ്ടെങ്കിൽ അള്ളാഹുവിന് എന്നെ പുനർജീവിപ്പിക്കാൻ പറ്റുമോ എന്ന് ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ അയാൾ കാഫിറായി. എന്നിട്ട് പോലും ആ ഹദീസിന്റെ അവസാനത്തിൽ അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തു എന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ഹദീസും ഈ തക്ഫീറിന്റെ വിഷയത്തിൽ പറയുന്നുണ്ട്. ഇയാൾ ഈ സംസാരം മക്കളോട് സംസാരിച്ചപ്പോൾ ഈ വിഷയത്തിൽ അയാൾ ജാഹിലായിരുന്നു, പക്ഷെ അയാൾക്ക് അള്ളാഹു വിശ്വാസമുണ്ടായിരുന്നു, ഖിയാമത്തിനാൾ വിശ്വാസമുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നു, തന്നെ അള്ളാഹു കണ്ടാൽ ശിക്ഷിക്കുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ ഈ വിഷയത്തിൽ അയാൾക്ക് ജഹ്ലു വന്നതുകൊണ്ട് അത് കുഫ്ര് അക്ബർ ആണെങ്കിൽ പോലും ജഹ്ലു ആയതുകൊണ്ട് അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തു. അതേപോലെ അതിനുശേഷമാണ് തെളിവുകളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ആ നിലപാട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അള്ളാഹുവിന്റെ കലാമായ ഖുർആന് മഖ്ലൂഖ് ആണെന്ന് പറഞ്ഞ കുഫ്ർ അക്ബറാണത്. കുഫ്ർ അക്ബറായി വാദക്കാരി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മൊത്തം നിങ്ങളെല്ലാവരും മുശ്രിക്കും കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അത് ശക്തമായി എതിർത്തു ആ വാദത്തെ. പക്ഷേ വ്യക്തിയെ ഖലീഫയെ ആ കാലഘട്ടത്തിലെ ഖലീഫക്കും ഈ വാദമുണ്ടായിരുന്നു, ആ ഖലീഫക്കെതിരായി ആഹ്വാനം ചെയ്തിട്ടില്ല. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സത്യം പ്രഖ്യാപിച്ചു, പറഞ്ഞു കൊടുത്തു. നമ്മുടെ ദൗത്യം അതാണ്, ദഅവത്താണ്. നമ്മൾ ഓരോ വ്യക്തിയിലേക്കും പോയിട്ട് അയാൾ കാഫിറാണ് ഇയാൾ കാഫിറാണ് എന്ന് പറയാൻ പാടില്ല. അത് വലിയ പണ്ഡിതന്മാർ കൂടിയിരുന്ന് പിന്നെ സംവാദങ്ങൾ നടത്തി അതേപോലെ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത് അതിനുശേഷം ചെയ്യേണ്ട അന്തിമ തീരുമാനങ്ങളാണ് അതൊക്കെ. അപകടം പിടിച്ചൊരു മേഖലയാണ്. പക്ഷേ കുഫ്രായ വാദത്തെ സംബന്ധിച്ച് നമുക്ക് പറയാം, ധൈര്യപൂർവ്വം പറയാം, അത് കുഫ്ര അക്ബറാണ്, അത് ഷിർക്ക് അക്ബറാണ്, ഷിർക്ക് അസ്ഗറാണ്, കുഫ്ര അസ്ഗറാണെന്ന് പറയാം. സമയം 45 അള്ളാഹുവിന്റെ ആത്മാവ് എന്നത് ഖുർആനിൽ റൂഹ് എന്ന പദം വന്നിട്ടുണ്ട്. ആ റൂഹ് എന്ന പദം അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നാം മനസ്സിലാക്കേണ്ടത്, പണ്ഡിതന്മാർ പറയുന്നു, ഷെയ്ഖ് ഹുസൈൻ തൈമി പോലെയുള്ള സലഫി പണ്ഡിതന്മാരൊക്കെ പറയുന്നു, അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ടത് രണ്ട് ഇനങ്ങളാണ്. അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട കാര്യങ്ങൾ രണ്ട് ഇനമാക്കി നമുക്ക് തിരിക്കാം. ഒന്ന് വസ്തുക്കൾ, സൃഷ്ടികൾ. രണ്ട് അള്ളാഹുവിന്റെ ഗുണങ്ങൾ, വിശേഷണങ്ങൾ. അതായത് ഇപ്പം റസൂലുള്ള, ബൈത്തുള്ള, നാഖത്തുള്ള എന്നൊക്കെ പറയുമ്പം അതെല്ലാം സൃഷ്ടികൾ അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ടു. ആ സൃഷ്ടികളെ ആദരിക്കാനും ബഹുമാനിക്കുവാനും വേണ്ടി ബൈത്തുള്ള എന്ന് പറയുമ്പോൾ എന്താണത്? അത് ആ ഭവനത്തെ, പള്ളിയെ ബഹുമാനിക്കാൻ വേണ്ടി അള്ളാഹുലേക്ക് ചേർത്തു. അതേപോലെ തന്നെ റൂഹുള്ള എന്ന് പറഞ്ഞാൽ വനഫഖ്തു ഫീഹി മിർ റൂഹി, എന്റെ റൂഹ് ഞാൻ ആ ആദമിൽ ഊതിക്കഴിഞ്ഞാൽ നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്താണ്? റൂഹ് സൃഷ്ടിയാണ്, ആത്മാവാണ്. ആ ആത്മാവ് അള്ളാഹുലേക്ക് ചേർത്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അള്ളാഹുവിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു സിഫത് നിലക്കല്ല, മറിച്ച് അത് ആ റൂഹിനെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും വേണ്ടി. ഏതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ റസൂല് അള്ളാഹുവിന്റെ ഒരു സിഫത്താണെന്നോ അല്ല ഒരു ഭാഗമാണെന്ന് പറയാൻ പാടില്ലല്ലോ. അതെന്താണ്? ആ റസൂലിനെ ആദരിക്കുവാൻ വേണ്ടി പ്രയോഗിച്ചൊരു പ്രയോഗമാണ്. പക്ഷേ കലാമുള്ളാന്ന് പറഞ്ഞാലോ, യദുള്ളാന്ന് പറഞ്ഞാലോ, സംഉള്ളാന്ന് പറഞ്ഞാലോ, അത് വിശേഷണങ്ങളാണ്, ഗുണങ്ങളാണ്. അള്ളാഹുലേക്ക് ചേർക്കപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ സിഫാത്തുകളാണ്. അപ്പോൾ സിഫാത്തുകൾ അള്ളാഹുലേക്ക് ചേർത്ത് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഗുണങ്ങളാണ്. വ്യക്തികളും വസ്തുക്കളും അള്ളാഹുലേക്ക് ചേർത്ത് പറയുമ്പോൾ അവെന്താണ്? സൃഷ്ടികളാണ്. അവയെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും വേണ്ടി ചേർത്ത് പറഞ്ഞതാണ്. അതെ, അത് ഈ അർത്ഥത്തിലാണ്. അതായത് കലിമത്തുല്ലാഹി വറൂഹുഹു, അതാ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് നിലക്കാണ്. അതെ അതെ, അതായത് അള്ളാഹുവിന്റെ, അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞത് അള്ളാഹുവിന്റെ സൃഷ്ടിയിലേക്ക്, അള്ളാഹുവിന്റെ സൃഷ്ടി അള്ളാഹുലേക്ക് ചേർത്ത് പറയുമ്പോൾ എന്താണ്? ആദരവും ബഹുമാനവുമാണ് ഉദ്ദേശിക്കുന്നത്. അതെ, സിഫത്തുകൾ ഇപ്പം അള്ളാഹുവിന്റെ ഏത്, അള്ളാഹുവിന്റെ പിന്നെ അതേപോലെ തന്നെ കലാമ് അള്ളാഹുലേക്ക് ചേർത്ത് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ എന്താണ്? സിഫത്തുകളാണ്. പക്ഷേ സൃഷ്ടികളായ മനുഷ്യന്മാരും ആത്മാക്കളും അതേപോലെ തന്നെ സൃഷ്ടികളൊക്കെ അള്ളാഹുലേക്ക് ചേർത്ത് പറയുമ്പോൾ അതെന്താണ്? അത് ഇദാഫത്ത് തശ്രീഫിൻ വ തക്രീം എന്നാണ് പണ്ട് ഞാൻ പറഞ്ഞത്. അപ്പം ഇദാഫത്ത് രണ്ട് തരമുണ്ട്. ഒന്ന് ഇദാഫത്ത് അയാൻ, വസ്തുക്കളെ സൃഷ്ടികളെ അള്ളാഹുലേക്ക് ചേർത്ത് പറയുക. അത് ഇദാഫത്തു തശ്രീഫിൻ വ തക്രീമാണ്, അത് ബഹുമാനിക്കാനും ആദരിക്കുവാനും വേണ്ടിയുള്ള ഇദാഫത്താണ്. ഇദാഫത്തു ഔസാഫ്, അതായത് ഗുണങ്ങളും സവിശേഷതകളും ചേർത്ത് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അതെന്താണ്? ഇദാഫത്തു, അത് അള്ളാഹുവിന്റെ സിഫാത്തുകളായി പരിഗണിക്കപ്പെടും.
അപ്പൊ അള്ളാഹുവിന്റെ ഏത്, അള്ളാഹുവിന്റെ പിന്നെ കലാമ്, അവയെല്ലാം എന്താണ്? സിഫാത്തുകളാണ്. അപ്പൊ എല്ലാം അള്ളാഹുവിനേക്ക് ചേർത്ത് പറഞ്ഞ എന്താണ്? എന്തല്ല, അള്ളാഹുവിന്റെ സിഫാത്തുകളല്ല. രണ്ട് സംശയം ഇവിടെ, ഒരു സംശയം നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിരുന്നത് ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, അവിടെ ലൗഹുൽ മഹ്ഫൂദിനെ സ്പർശിക്കുന്നവർ മലക്കുകൾ മാത്രമാണ് എന്ന അർത്ഥമാണ് അതിന്റെ ഉദ്ദേശം, അതല്ലാതെ മുസ്ഹഫ് ഉദുല തൊടാൻ പാടില്ല എന്നല്ല. അപ്പൊ ഇപ്പോൾ എന്റെ ക്ലാസ്സിൽ പറഞ്ഞു, നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളൊക്കെ നിർബന്ധമായും ഉദു വേണമെന്ന് പറഞ്ഞത്. എന്താണ് അതിന് വിശദീകരണം കൊടുക്കാനാ പറഞ്ഞത്? യഥാർത്ഥത്തിൽ ഇത് ഇഖ്തിലാഫുള്ള വിഷയമാണ്. ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളും പറഞ്ഞത് നിർബന്ധമായും ഉദു വേണമെന്നാണ്. അത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ആയത്തിൽ നിന്നൊരു സൂചന ലഭിക്കുമെന്നത് സത്യമാണ്. അതായത് ഇമാം ഇബ്നുൽ ഖയ്യിം പോലെ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, ഈ ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, എന്താണ് ലൗഹുൽ മഹ്ഫൂദ് എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അപ്പോ അള്ളാഹുവിന്റെ സൃഷ്ടിയായ ലൗഹുൽ മഹ്ഫൂദ് പോലും ശുദ്ധിയുള്ള മലക്കുകൾ മാത്രമാണ് സ്പർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കലാമായ ഖുർആന് തീർച്ചയായും ഉദു ഇല്ലാതെ സ്പർശിക്കാൻ പാടില്ല. അതൊരു സഹായകമായ തെളിവാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ തെളിവ് എന്താണ്? അലാ ലാ യമസ്സുൽ ഖുർആന ഇല്ലാ താഹിർ, ഖുർആന് താഹിറല്ലാത്ത, ശുദ്ധിയില്ലാത്ത ഒരാളും സ്പർശിക്കാൻ പാടില്ല. നമുക്കറിയാം വിശ്വാസി ശുദ്ധിയുള്ള ആളാണ്. അപ്പൊ എന്താണ് അതിന് പുറമെയുള്ള ഒരു തഹാറത്ത്? വുദു. അതായത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുക. ഈ ഹദീസാണ് ഈ വിഷയത്തിലുള്ള പ്രധാനപ്പെട്ട തെളിവ്. ഈ ഹദീസ് സഹീഹാണെന്ന് പല ഇമാമിങ്ങളും ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വുദു ഇല്ലാതെ സ്പർശിക്കാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൂക്ഷ്മത പാലിക്കുക. പലപ്പോഴും എല്ലാ സമയത്തും അല്ല, പലപ്പോഴും ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളും ഒരു അഭിപ്രായം പറഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് സൂക്ഷ്മത പാലിക്കണം. കഴിയുന്നതും നമ്മൾ മുസ്ഹഫ് സ്പർശിക്കുമ്പോൾ വുദു പ്രകാരം സ്പർശിക്കുക. ഇല്ല, മസ്ജിന്റെ വിഷയത്തിലാണ് ഇപ്പം ചർച്ച. ഖിറാഅത്തിന്റെ വിഷയത്തിൽ തർക്കമില്ല. ഖിറാഅത്തിന്റെ വിഷയത്തിൽ, പാരായണത്തിന്റെ വിഷയത്തിൽ മാത്രമാണ് സ്പർശിക്കില്ലാതെ. അങ്ങനെയാണെങ്കിൽ വുദു ഇല്ലാതെ ഖുർആൻ പാരായണം ചെയ്യാം. അത് ഹറാമാണെന്ന് ആരും പറയുന്നില്ല. പക്ഷേ അഫ്ദൽ എന്താണ്? അതിലും സുന്നത്ത് വുദു എടുത്തതിന് ശേഷമാണ്. ഇവിടെ ചർച്ചാ വിഷയം എന്താണ്? സ്പർശിക്കുന്ന മസ്ഉൽ മുസ്ഹഫാണ്, അതിന് വുദു വേണം എന്നാണ് ജുംഹൂറുൽ ഫുഖഹാഇന്റെ വീക്ഷണം. അമുസ്ലിമീങ്ങൾക്ക് ഖുർആൻ കൊടുക്കുക എന്ന് പറയുന്നത് ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള, ഇസ്ലാമിലേക്ക് വരാൻ പ്രതീക്ഷയുള്ള അമുസ്ലിമീങ്ങൾ ഖുർആൻ കൊടുക്കാം. ശരി, അപ്പൊ അവിടെ ശരിക്ക് ഒരു ഇസ്ലാമിലേക്ക് വരാൻ പ്രതീക്ഷയുള്ള ഒരു മുസ്ലിമിനെ ഖുർആൻ പഠിപ്പിക്കുക എന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാണ്. അപ്പോൾ രണ്ട് വാജിബുകളും പരസ്പരം കണ്ടുമുട്ടി, അപ്പോൾ കൂടുതൽ പ്രാധാന്യമുള്ള വാജിബിനാണ് നാം മുൻതൂക്കം കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? രണ്ട് ഹറാമുകൾ തമ്മിൽ പരസ്പരം ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം വന്നു. ഏറ്റവും ഇളവുള്ള ഹറാമിൽ നാം അവിടെ പരിഗണന കൊടുക്കുക. അത് പണ്ഡിതന്മാര് അംഗീകരിക്കുന്ന ഒരു തത്വമാണ്. പിന്നെ രണ്ടാമതായി ചോദിച്ച ഒരു ചോദ്യം ഉണ്ടെന്നാണ്. അതെ, അതായത് നമ്മൾ പറയാറുണ്ട് വൽ കഅബ എന്ന് പറയാൻ പാടില്ല, വറബ്ബിൽ കഅബ എന്ന് പറയണം. അതേപോലെ തന്നെയല്ലേ ഇപ്പോൾ വൽ മുസ്ഹഫ് റബ്ബിൽ മുസ്ഹഫ് എന്നാണ് പറയേണ്ടത്. ഇത് വലിയ രണ്ട് വ്യത്യാസമുണ്ട്. അൽ കഅബ എന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, വളരെ പദവിയുള്ള ബഹുമാനമുള്ള ഒരു ഭവനമാണെങ്കിലും അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. അപ്പം ഈ പല നമ്മുടെ സുഹൃത്തുക്കളായ മുസ്ലിങ്ങൾ വളരെ അവർ നാവിലൂടെ വരുന്നുണ്ട് വന്നബി
പ്രവാചകനാണ് സത്യം. വീട്ടിലൊക്കെ ശീലിച്ചു വന്ന ഒരു കാര്യമാണ് വന്നബി, പ്രവാചകനാണ് സത്യം, അങ്ങനെ പറയാൻ പാടില്ല. അതെന്താണ്? അത് ശിർക്ക് അസ്ഹറാണ്. പക്ഷേ മുസ്ഹഫിന്റെ കാര്യത്തിൽ, ഖുർആനിന്റെ വിഷയത്തിൽ അങ്ങനെയല്ല. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സിഫത്താണ്. അള്ളാഹുവിന്റെ സിഫത്ത് കൊണ്ട് സത്യം ചെയ്യാം. അതുകൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നബി ഹസനം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് എന്ത്? അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. നമുക്കറിയാം ഇസ്തിആദ, ശരണം തേടുക, അഭയം തേടുക എന്നത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ പാടുള്ളൂ. സൃഷ്ടികൾ കൊണ്ട് അഭയം തേടാൻ പാടില്ല. അതായത് അഊദു ബി മഖ്ലൂഖിൻ ഫുലാൻ ഫുലാൻ മിന ശൈത്താനിർ റജീം പറയാൻ പാടുണ്ടോ? അത് പറയാൻ പാടില്ല, അത് ശിർക്കാണ്. അപ്പോ ഇവിടെ അഊദു ബില്ലാഹി പറഞ്ഞത് പഠിപ്പിച്ചത് അഊദു ബി കലിമാത്തില്ലാഹി അത്താമാതി, സമ്പൂർണമായ അള്ളാഹുവിന്റെ വചനങ്ങളാൽ നാം ചരണം തേടുന്നു. ഏതാണ് സമ്പൂർണമായ അള്ളാഹുവിന്റെ വചനങ്ങൾ? ഖുർആൻ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പോലെയുള്ള പണ്ഡിതന്മാര് ജഹ്മികൾക്ക് മറുപടി കൊടുത്തപ്പോ ഈ ഹദീസാണ് ഉദ്ധരിച്ചത്. എന്നെ അറിയാം, അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സിഫത്താണ്. കാരണം കലാം അള്ളാഹുവിന്റെ സൃഷ്ടി കൊണ്ട് ശരണം തേടാൻ പാടില്ല, അഭയം തേടാൻ പാടില്ല. അപ്പൊ അള്ളാഹുവിന്റെ കലിമാത്ത് എന്തായിരിക്കണം? അള്ളാഹുവിന്റെ സിഫത്തായിരിക്കണം. കണ്ടോ, അഹ്ലുസുന്നത്ത് തെളിവ് മറുപടി കൊടുക്കുമ്പോൾ തെളിവിന് തെളിവ് കൊണ്ടാണ് മറുപടി കൊടുക്കുക. ജഹ്മികളും മുഅ്തസിലക്കാരൊക്കെ അവരുടെ ബുദ്ധി കൊണ്ട്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ മുസ്ഹഫ് കൊണ്ട് ഖുർആൻ കൊണ്ട് സത്യം ചെയ്യാം, പക്ഷേ കഅബ പോലെ ശക്തികൾ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല.